ഇന്ന് രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ തക്കോണം കർത്താവ് എനിക്ക് നൽകിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസന് ഓർപ്പിച്ചതുപോലെ ദൈവശബ്ദം കേൾക്കുവാനുള്ള ഒരുക്കത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, താല്പര്യത്തോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗം പ്രസംഗിക്കുവാനായി ഞാൻ വളരെയധികം ഒരുങ്ങി താല്പര്യപ്പെട്ടാണ് ഇവിടേക്ക് കടന്നു വന്നത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും കടന്ന് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ കൂടിയിരിക്കുന്നത് മിക്കവാറും എല്ലാവരും ദൈവമക്കളാണ് എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവജനത്തോടാണ് പ്രധാനമായും സംസാരിക്കുവാൻ ദൈവാത്മാവ് ഇപ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കൺവെൻഷൻ പ്രസംഗത്തിന് വേണ്ടി താല്പര്യപ്പെട്ടിരുന്നവർ നിരാശപ്പെടേണ്ട. ദൈവാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ചന്തമായി നമ്മുടെ ഇടയിൽ അത് പരിവർത്തിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവജനത്തിന് വളരെയധികം പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഞാൻ വായിക്കുവാൻ പറയുന്ന വാക്യങ്ങൾ ദയവ് ചെയ്ത് ഇംഗ്ലീഷിൽ വായിക്കണം. കാരണം എന്റെ പ്രസംഗം മലയാളത്തിലായതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇംഗ്ലീഷിൽ വാക്യങ്ങളെങ്കിലും അതറിയാൻ വയ്യാത്തവർക്ക് ലഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാംസ് 91, റീഡിംഗ് ഫ്രം വേഴ്സ് 14 to 16.
ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ, ദെയർഫോർ വിൽ ഐ ഡെലിവർ ഹിം. ഐ വിൽ സെറ്റ് ഹിം ഓൺ ഹൈ, ബിക്കോസ് ഹി ഹാസ് നോൺ മൈ നെയിം. He shall call upon me, and I will answer him. I will be with him in trouble. I will deliver him and honor him. With long life will I satisfy him and show him my salvation.
അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവജനത്തിന്റെ ഹൃദയത്തെ പിടച്ച് വികസിപ്പിക്കുന്ന, അനേക നൂറ്റാണ്ടുകളായി ഭക്തന്മാരുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു വേദഭാഗമാണ് 91 സങ്കീർത്തനം. ഈ സങ്കീർത്തനം വായിച്ച് ആശ്വാസം പ്രാപിച്ചിട്ടുള്ള ദൈവജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. സ്തോത്രം. ഈ സങ്കീർത്തനം മാധുര്യമുള്ള സങ്കീർത്തനമാണ് എന്ന് നാം എല്ലാം സമ്മതിക്കും. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ മാധുര്യമയുടെ രഹസ്യം മനസ്സിലാക്കിയിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ സങ്കീർത്തനം ഇത്രയധികം മധുരതരമായിരിക്കുവാൻ എന്താണ് രഹസ്യമെന്നറിയാമോ? അതിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ആ സങ്കീർത്തനം പാടിയത് ആരാണെന്ന് ആദ്യം നാം മനസ്സിലാക്കണം. സ്തോത്രം. ഞാന് ഇവിടെ ഇരിക്കുന്ന വേദ പണ്ഡിതന്മാരോട് ഒരു ചോദ്യം ചോദിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ വേദ പണ്ഡിതന്മാര് അത് എന്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. 91 സങ്കീർത്തനം പാടിയത് ആരാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ? മോശയാണ് ഈ സങ്കീർത്തനം പാടിയെന്ന് നിൽക്കുകയുള്ളൊരു കൈവക്കട്ടെ. 90% മോശയാണെന്ന് വിശ്വസിക്കുന്നവരാ ഇവർ. വേദ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നവരാ. വേദ പണ്ഡിതന്മാരിൽ 90% ആളുകളും സങ്കീർത്തനം 91 സങ്കീർത്തനം മോശ പാടി എന്ന് വിശ്വസിക്കുന്നു. തെളിവെന്താണ്? അവര് പറയും 90 മോശയുടേതാ, അതുകൊണ്ട് 91 അങ്ങനെ ആയിരിക്കും. അതിൽ കൂടിയ തെളിവൊന്നുമില്ല. എന്നാൽ മറ്റൊരു ചെറിയ വിഭാഗം 10% ആളുകൾ ഇതിന്റെ ആന്തരിക തെളിവുകൾ വെച്ചുകൊണ്ട്, ഇതിന്റെ ഭാഷാ ശൈലി നോക്കിക്കൊണ്ട് ഇത് ദാവീദ് പാടിയതാണ് എന്ന് സമർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടാത്ത ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്തോത്രം. ഇത് മോശയുടേതാണ് എന്ന് 90 പേര് പറയുമ്പോൾ, ഇത് ദാവീദിന്റേതാണെന്ന് 10 പേര് പറയുമ്പോൾ, അങ്ങനെ 10% മാറിക്കഴിയുമ്പോൾ അതിൽ ഉൾപ്പെടാതെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ഒരു പക്ഷേ ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കാത്ത ഭാഗം 1 മുതൽ 13 വരെയുള്ള വേദഭാഗം മോശപ്പാടിയിരിക്കാം, അല്ലെങ്കിൽ ദാവീദ് പാടിയിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ വേദഭാഗം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മോശയുടേതല്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. അത് ദാവീദിന്റേതല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് മറ്റൊരു പാട്ടുകാരന്റെയാണ്. രണ്ട് പാട്ടുകാരുടെ പാട്ടുകൾ കൂട്ടിച്ചേർത്ത് ഒരു പാട്ടാക്കിയതാണ് 91 സങ്കീർത്തനം. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ മാധുര്യം. സ്തോത്രം. ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ്. ഇത് രണ്ടുപേരുടെ പാട്ട് ഒന്നിച്ച് ചേർത്തതാണുള്ള ആണെന്നുള്ളതിന് തെളിവെന്താണ്? ഒന്നാം ഭാഗം വായിക്കാം. ഒന്നാം വാക്യം,
യു ഹാവ് ടു ലിസൺ നൗ, ഷുവർലി റീഡ്, ഹീ ഷാൽ ഡെലിവർ യു. യെസ്, റീഡ്. യെസ്, ഹീ ഷാൽ കവർ ദീ. കം ഓൺ. യെസ്, ഹീസ് ട്രൂത്ത് ഷാൽ. Yes, read.
Thou shalt not be afraid of the terror by night.
Yes.
Nor for the arrow that flieth by day.
Yes.
Nor for the pestilence that walketh in darkness.
Yes.
Nor for the destruction that wasteth at noonday. 1,000 shall fall at
night. Listen, from verse 1 to 13, you will notice a special phrase. He shall deliver thee. He will deliver thee. അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ മറയ്ക്കും, അവൻ നിന്നെ കാക്കും, അവൻ നിന്നെ, അവൻ നിന്നെ. He shall deliver thee. എന്നാൽ രണ്ടാം ഭാഗത്തേക്ക് വന്നിട്ട് 16-ാം വാക്യം,
Because he had set his love upon me, therefore will I deliver him.
Therefore I will deliver him.
I will set him on high.
I will set him on high.
Because he had known my name.
Yes.
He shall call upon me and
yes.
I will answer him.
I will answer him. Come on.
I will be with him.
I will be with him. Come on.
I will deliver him.
I will deliver him.
And honor him.
Yes.
With long life will I satisfy him.
You notice the difference? From verse 1 to 13, the psalmist says, He will deliver thee. He will deliver thee. But in the second part, it says, I will deliver you. I will deliver thee. I will set you on high. ഒന്നാം ഭാഗത്ത് അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ കാക്കും, അവൻ നിന്നെ പരിപാലിക്കും. രണ്ടാം ഭാഗത്ത് ഞാൻ അവനെ വിടുവിക്കും, ഞാൻ അവനെ ഉയർത്തും, ഞാൻ അവൻ ഉത്തരമരളും, ഞാൻ അവന്റെ കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ഞാൻ അവന് തൃപ്തി വരുത്തും, ഞാൻ എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. പാട്ടുകാരൻ മാറിയോ? പാട്ടുകാരൻ മാറിയോ? പറഞ്ഞേ, മാറിയല്ലേ. ഈ രണ്ടാമത്തെ പാട്ടുകാരൻ ആരാ പിന്നെ പറയാം. ആദ്യത്തെ പാട്ടുകാരൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്തോത്രം. ആരാണ് ആദ്യത്തെ പാട്ടുകാരൻ? ദാവീദാണ് എന്നൊരു കുട്ടർ പറയുന്നു, മറ്റൊരു കുട്ടർ പറയുന്നു മോശയാണെന്ന്. എന്റെ വിശ്വാസം ദാവീദാണെന്നാണ്. കാരണം അതിന്റെ ആന്തരിക തെളിവുകളാണ്. അത് വിശദീകരിക്കുവാൻ എനിക്ക് സമയമില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് പാടുവാൻ തുടങ്ങുന്ന ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദിന്റെ വീണയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതിലേക്കും ഏറ്റവും ശക്തമായ മധുരതരമായ സങ്കീർത്തനം, സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം ഏതെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ മറുപടി പറയും. Which is the sweetest psalm? Psalm 23rd. Why? ആ സങ്കീർത്തനം 23-ാം സങ്കീർത്തനമാണ് ഏറ്റവും മനോഹര സങ്കീർത്തനമെന്ന് എന്തുകൊണ്ടാണ് മറുപടി പറയുന്നത്? എനിക്ക് തോന്നുന്നു ആദ്യം പഠിച്ച സങ്കീർത്തനം അതാ, അതല്ലേ? എന്നാൽ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവജയത എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ സങ്കീർത്തനം വായിക്കുമ്പോഴേ എനിക്ക് ഒരത്ഭുതവും തോന്നാറില്ല. ഇസ്രായേലിന്റെ മധുരഗായകനായി ദാവീദ് പ്രഥമനും കൂട്ടി ഉണ്ടിട്ട് സപ്രമച്ച മെത്തയിൽ ചടഞ്ഞിരുന്ന പത്തുകമ്പിയുള്ള വീണയെടുത്ത് നീട്ടി പാടുകയ, യഹോവേ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. അതിനകത്ത് തന്നെ അത്ഭുതം. രാജാവിന് മുട്ടുണ്ടാകിയില്ല, അതിനകത്ത് തന്നെ അത്ഭുതം ഇരിക്കുന്നു. എന്നാൽ 91-ാം സങ്കീർത്തനം ആര് പാടിയാലും അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. അത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. എന്താ കാര്യം എന്നറിയാമോ? പാടാൻ പറ്റിയ ഒരു പശ്ചാത്തലത്തിലല്ല പാട്ടുകാരൻ അപ്പോൾ. 91-ാം സങ്കീർത്തനം പാടുന്ന പാട്ടുകാരൻ എവിടെ നിന്നുകൊണ്ടാണ് പാടുന്നത് നിങ്ങൾക്കറിയാമോ? അവൻ വേട്ടക്കാരന്റെ കണിക്കകത്ത് നിൽക്കുകയാണ്. അവന്റെ വശത്ത് അവനെ കൊല്ലുവാൻ 1,000 പേരും അവന്റെ മറുവശത്ത് അവനെ കൊല്ലുവാൻ 10,000 പേരുമുണ്ട്. രാത്രിയിലെ ഭയം, ഉച്ചയ്ക്കുന്ന നശിപ്പിക്കുന്ന സംഹാരം, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ അവന്റെ നേരെ തൊടുത്തു വിട്ടിരിക്കുന്നു. വല്ലവിധേനയും ഓടി രക്ഷപ്പെടാൻ െന്ന് കരുതിയാൽ വഴിയിൽ കല്ലുണ്ട്, മുള്ളുണ്ട്, അണലിയുണ്ട്, സിംഹമുണ്ട്, പെരുംപാമ്പുണ്ട്. വല്ല കൂടാരത്തിലും ഒളിക്കാമെന്ന് കരുതിയാൽ സകല ബാധയും അടുത്തു വരുന്ന കൂടാരം. 11,000 പേര് കൊല്ലാൻ വരുമ്പോ പാടാവോ? സ്തോത്രം. ചായ, 11,000 പേര് നിന്നെ കൊല്ലാൻ വരുമ്പോ പാടാവോ എന്ന്? പാടുമെങ്കിൽ നീ ദൈവത്തിന്റെ മനുഷ്യനാണെന്ന് ലോകം അറിയും. യെസ്, ഹല്ലേലൂയ. പാടുമെങ്കിൽ നീ ദൈവത്തിന്റെ സ്ത്രീ എന്ന് ലോകം അറിയും. അല്ലയോ സങ്കീർത്തനക്കാരനെ, നിനക്ക് എങ്ങനെ പറ്റി ഇങ്ങനെ പാടാൻ? അക്ഷരപ്രകാരം നിങ്ങൾ നോക്കൂ, ദാവീദിനെ സംബന്ധിച്ച് അവന്റെ ഒരു വശത്ത് അവനെ കൊല്ലുവാൻ ആയിരങ്ങൾ, അതേ അബ്ശാലോമിന്റെ ആയിരങ്ങൾ. മറുവശത്ത് അവനെ കൊല്ലുവാൻ അവന്റെ മറുവശത്ത് ശൗലിന്റെ പതിനായിരങ്ങൾ. ഒരു വേട്ടപ്പട്ടിയെ പോലെ അവന്റെ ജീവന് വേണ്ടി അവനെ എൻഗതി മരുഭൂമികളിൽ ഓടിക്കുമ്പോൾ കല്ലും മുള്ളും അണലിയും സിംഹവും നിറഞ്ഞ പാതയിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞവൻ പിന്നെയും ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. സങ്കീർത്തനക്കാരനെ, നിനക്ക് എങ്ങനെ പാടാൻ പറ്റി? അവൻ പറയും, എന്റെ പാട്ടിന്റെ രഹസ്യം ഞാൻ പാർക്കുന്ന പാർപ്പിടമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ നിലവിളിയുടെ രഹസ്യവും വേറെ ഒന്നുമല്ല, പാർക്കുന്ന പാർപ്പിടം തന്നെയാ. സ്തോത്രം, ഹാലലുയ്യ. പാട്ടിന്റെ രഹസ്യം പാർപ്പിടമാണെങ്കിൽ നിലവിളിയുടെ രഹസ്യവും പാർപ്പിടമാണ്. സ്തോത്രം, നീ പാർക്കുന്ന പാർപ്പിടമാണോ നിന്റെ പാട്ടിന്റെ രഹസ്യം? നീ എവിടാ പാർക്കുന്നേ? അണലിയും സിംഹവും ഉള്ളെടുത്തല്ലേ? പ്രശ്നങ്ങളുടെ നടുവിലല്ലേ? ശത്രുക്കളുടെ മധ്യത്തിലല്ലേ? എല്ലാം നിനക്ക് പ്രതികൂലമല്ലേ? എന്താണ് സങ്കീർത്തനക്കാരൻ മറുപടി പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഇരട്ടക്കണ്ണന്മാര് തുറിച്ചു നോക്കുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷേ എന്റെ സാക്ഷാൽ പാർപ്പിടം അതല്ല, ഞാൻ അത്യുന്നതനെ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ ചിറകിൻ കീഴിലാണ് ഞാൻ പാർക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് വേഗം ഒന്ന് പോകാം. പറങ്കിമാവിന്റെയും ആ പ്രാവിന്റെയും ഒക്കെ ചുവട്ടില് ആ കരിയിലെയൊക്കെ ചിതഞ്ഞു നിൽക്കുന്ന തള്ളക്കോഴിയും കുഞ്ഞുകോഴികളെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അതേ ചിതലി ചിതഞ്ഞുകൊണ്ട് നിൽക്കുക. പെട്ടെന്നാണ് അനേക അടി ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തിന്റെ നിഴല് ഈ കരിയിലയിൽ 20x20 വിഷനുള്ള തള്ളക്കോഴിയുടെ കണ്ണുകൾ കണ്ടെത്തുന്നത്. പിന്നെ കരിയില ചതയത്തില്ല, ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദത്തിന് തമിഴുകാരൻ പറയുന്നത് എച്ചരിപ്പിൻ ശബ്ദം എന്നാണ്. ആ അപകട സൂചന കേട്ട് കഴിയുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ വെപ്രാളം പിടിച്ച് നെട്ടോട്ടമോടി. ചിലത് അടുക്കളയിൽ അമ്മാമ്മയുടെ അടുത്ത് ചെല്ലും, ചിലത് ചാണകക്കുണ്ടിനകത്ത് കയറും, ചിലത് വാഴച്ചപ്പിന്റെ കീഴിൽ കയറും, ചിലത് റബ്ബറിന്റെ കീഴിൽ കയറും, ചിലത് മുളകോടിയുടെ കീഴിൽ കയറും. പക്ഷേ തള്ളക്കോഴി ഇപ്പോഴും ബഹളമുണ്ടാക്കി നിൽക്കുകയാണ്, ഇപ്പോഴും അത് അപകട സൂചന കൊടുക്കുകയാണ്. ഏ തള്ളക്കോഴി, നിന്റെ കുഞ്ഞുങ്ങളെല്ലാം സുരക്ഷിതമായ സ്ഥാനത്ത് മറഞ്ഞില്ലേ? പിന്നെന്തിനാണ് ഈ വെപ്രാളം? തള്ളക്കോഴി പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ കുഞ്ഞുങ്ങളിലുള്ള ഒറ്റ ഒരെണ്ണം സുരക്ഷിതമായ സ്ഥാനത്ത് ഇതുവരെ വന്നിട്ടില്ല. നിമിഷങ്ങൾ കഴിയുമ്പോൾ പരുന്ത് പൊയ്ക്കാണുമെന്ന് കരുതി അതേ കുഞ്ഞുകോഴികൾ ഇറങ്ങി വരും. അതിനെയും കൊണ്ടേ പരുന്ത് പോകത്തുള്ളൂ. എന്നാൽ അപകടം പൂർണ്ണമായി മാറി എന്ന് വ്യക്തമാകുന്നത് വരെ ഇതിനെ ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണെന്ന് അറിയാമോ? ഈ അപകട സൂചന കൊടുക്കുന്നതിന് മുമ്പ് ഈ തള്ളക്കോഴി ചിറകങ്ങ് വിരിക്കും. ചിലതോടി വന്ന് ഈ തള്ളക്കോഴിയുടെ ചിറകിന്റെ കീഴിലോട്ട് കയറും. ആ കുഞ്ഞുങ്ങളുമായിട്ട് കോഴിയോടെ പതുങ്ങിയിരിക്കും. സ്തോത്രം, ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെപ്രാളയില്ല, ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നെട്ടോട്ടമില്ല. ശ്രദ്ധിക്കണേ, നേരെ മുകളിൽ പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട്. പക്ഷെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താ വെപ്രാളമില്ലാത്തതെന്ന് അറിയാമോ? അത് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കൂർത്തുമൂർത്ത ചുണ്ടും കൂർത്തുമൂർത്ത നഖവും കാട്ടി റാഞ്ചിക്കൊണ്ടുപോകുവാൻ നിൽക്കുന്ന പരുന്തിനെയല്ല അത് കാണുന്നത്, അതിന്റെ മീതെ വിരിച്ചിരിക്കുന്ന തള്ളയുടെ ചിറകാണത് കാണുന്നത്. ഇപ്പൊ കോഴിക്കുഞ്ഞിന്റെ ധ്യാന വിഷയം പരുന്തിന്റെ ചുണ്ടിന്റെ മൂർച്ചയല്ല, അതിന്റെ തള്ളയുടെ ചിറകിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് അത് ശാന്തമായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ അച്ചായ റബ്ബറിന്റെ കീഴിൽ നിനക്ക് ഭദ്രതയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് മുളകുപൊടിയുടെ കീഴിൽ ഭദ്രതയില്ല. സ്തോത്രം, നിനക്ക് ഗ്രീൻ കാർഡിന്റെ കീഴിൽ ഭദ്രതയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടുത്തെ ഒന്നിലും നിനക്ക് ഭദ്രതയില്ല. എന്നാൽ ഭദ്രമായി നിന്നെ പരിപാലിക്കുന്ന ഒരു ചിറകടിയുണ്ട് അത്യുന്നതന്റെ മറവില്, സർവശക്തനായവന്റെ നിഴലില് നീ പാർക്കുമെങ്കില്. ഹല്ലേലൂയ. അമ്മച്ചി, നിന്റെ പ്രശ്നങ്ങളുടെ ആകെ തുകയും എടുത്തോണ്ട് നീ ഇരുന്നാണ്ടല്ലോ കുത്തിയിരുന്ന് കരയും. എന്നാൽ നിനക്ക് മീതെ വിരിച്ചിരിക്കുന്ന സർവശക്തന്റെ ചിറകിന്റെ ശക്തി നീ ധ്യാനിക്കാൻ തുടങ്ങൂ, അറിയാതെ പാട്ട് വരും അകത്തുനിന്ന്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയുടെ ചിറയിൻ കീഴിൽ ശരണം പ്രാപിച്ചവൻ യഹോവയെ കുറിച്ച് പാടുവാൻ തുടങ്ങുന്നു. അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും, എന്റെ അപ്പച്ചന്റെ ദൈവമല്ല എന്റെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. എക്സ്ക്യൂസ് മീ, അവൻ എന്റെ ദൈവമാണ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. സ്തോത്രം, മനുഷ്യൻ ആശ്രയ ജീവിയാകട്ടോ, മനുഷ്യൻ ആശ്രയ ജീവിയാണ്. അവൻ എവിടെങ്കിലും ആശ്രയിക്കാൻ പറ്റത്തില്ല, എവിടെങ്കിലും അത്താണി കണ്ടെത്താതെ പറ്റുകയില്ല. എന്നാൽ എല്ലാ കാലത്തും ആശ്രയിപ്പാൻ പറ്റിയ ഒരാശ്രയ സ്ഥാനമുണ്ട്. യാക്കോബിന്റെ ദൈവ സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ ആശ്രയം വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്.
ഹല്ലേലൂയാ. അവന്റെ പാട്ട്, അവന്റെ പാട്ടിന്റെ തീം വിടുതൽ എന്നുള്ളതാണ്. അവൻ നിന്നെ വിടുവിക്കും. ശ്രദ്ധിക്കണേ, ഇനി എന്നെ നോക്കണേ. അവൻ നിന്നെ വിടുവിക്കും. He shall deliver thee. അത് പറയുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ അവിടെ ഇല്ലേ? അത് പറയുമ്പോ എന്റെ ഇടയ്ക്ക് വേറൊരാളില്ലേ? He shall deliver thee. Who is this he? He is the Lord God Almighty. അവൻ ആര്? അവൻ സർവശക്തനായ ദൈവമാണ്. Who is this thee? You. അവൻ നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി നീ വിടുതലിന്റെ സന്ദേശമാണ് കേൾക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഭയത്തിൽ നിന്നുള്ള വിടുതൽ, നിരാശയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൽ നിന്നുള്ള വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊള്ളൂ. Expect a miracle tonight. Something good is going to happen to you. Hallelujah. Do you believe that you are going to receive a miracle tonight? Hallelujah. Hallelujah. He is going to deliver thee. അവൻ നിന്നെ വിടുവിക്കും. അവൻ നിന്നെ വിടുവിക്കും. ഇതാരായി? മൂന്നാമത്തെ ആള്. ഇതാണ്, ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്നുള്ളതിന്റെ നമ്പർ വൺ തെളിവ്. ഇത് ദാവീദിന്റെ ശൈലിയാ. ദൈവത്തിന്റെ ശക്തിയെ ധ്യാനിക്കുമ്പോൾ ഇദ്ദേഹം അറിയാതെ മൂന്നാമതുള്ള ഒരാളോട് എന്ന പോലെ പാടുന്ന ഒരു പതിവുണ്ട്. 103 സങ്കീർത്തനം നോക്കൂ, 121 സങ്കീർത്തനം നോക്കൂ. അവിടെയൊക്കെ ദാവീദ് തന്നോട് തന്നെ പാടുന്നത് എങ്ങനെയാണ്? എന്റെ മുഴി ഉള്ളമേ എന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത്? അവൻ നിന്നെ, അവൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ നിന്റെ വായിക്ക് തൃപ്തി വരുത്തുന്നു. അവൻ നിന്നെ. സ്തോത്രം. തന്റെ ആത്മാവിനോട് തന്നെ പറയുന്ന കാര്യമാ. അതേ ദൈവവൈതലിന്റെ ഗാനം, വിടുതലിന്റെ ഗാനമാ. ഇന്ന് രാത്രി എന്റെ വിഷയത്തിലേക്ക് എനിക്ക് പോയി. ഇൻട്രോഡക്ഷൻ വിഷയത്തിലേക്ക് വേഗം വരുമ്പോൾ ഞാൻ വേഗം പോകട്ടെ. സ്തോത്രം. ദൈവവൈതൽ എപ്പോഴും പാടുന്നവനകട്ടോ. അവന്റെ പാട്ടിന്റെ തീം വിടുതൽ എന്നുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ സകല ബിസിനസ്സും അവസാനിക്കും കേട്ടോ. സ്തോത്രം. ഇവിടെയുള്ള എല്ലാ ബിസിനസ്സും അവസാനിക്കും. എന്നാൽ ദൈവവൈതലിന്റെ ബിസിനസ് മാത്രം അവസാനിക്കയില്ല. അത് നിത്യതയോളം തുടരുന്ന ബിസിനസ്സാണ്. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കും. അവർ അവനെ പാടും. എന്താണ് പാട്ട്? കുഞ്ഞാടേ നീ ഞങ്ങളെ വിടുവിച്ചു. വിടുതലിന്റെ ഗാനം നിത്യതയിലും പാടുവാൻ വകയാണ് ദൈവമക്കൾ. സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിലൂടെ ദൈവം തന്നെ ഏതിൽ നിന്നെല്ലാം വിടുവിക്കും എന്ന് പാടി 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 13 വാക്യമായപ്പോൾ പാടുവാൻ പിന്നെ പല്ലവികളില്ല, പാടുവാൻ പിന്നെ വാക്കുകൾ കിട്ടുന്നില്ല. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മുഴുവൻ എവിടെ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ കഴിയുമെന്ന് അവൻ പാടി കഴിഞ്ഞു. സിംഹത്തിൽ നിന്നും, അണലിയിൽ നിന്നും, ഭയത്തിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, ദുഷ്ടന്മാരിൽ നിന്നും, ബാധകളിൽ നിന്നും ഒക്കെയുള്ള വിടുതലിനെ കുറിച്ച് അവൻ പാടിക്കഴിഞ്ഞു. ഇനി പാടുവാൻ പല്ലവിയില്ല. പക്ഷെ അവന്റെ ഹൃദയം പിടക്കാൻ തുടങ്ങി. പാടാൻ പറ്റിയ സമയത്ത് എത്തിയിരിക്കുക, പക്ഷെ പാടാൻ പല്ലവിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ മീറ്റിങ്ങുകളിലൊക്കെ ദൈവമക്കള് ദൈവത്തെ ആരാധിക്കാനായിട്ട് അങ്ങോട്ട് പാട്ട് തുടങ്ങും. പാട്ടുകാർക്കറിയാം സ്വരം നന്നായിരിക്കുമെന്ന് നിർത്തണമെന്ന്. ക്ലൈമാക്സിൽ എത്തുമ്പോഴേ അവരങ്ങ് നിർത്തും. അപ്പോഴത്തേക്ക് ജനത്തിന് പാടാൻ വലിയ ആവേശമാകും. സ്തോത്രം. അന്നേരം നല്ല പാട്ടുകാരൻ എന്ത് ചെയ്യുന്നറിയോ? അതുവരെ പാടിയ പാട്ടിന്റെ ട്യൂൺ അവരുടെ ഗിറ്റാറിൽ, അവരുടെ അവരുടെ അക്കോർഡിൽ, അവരുടെ അവരുടെ ഓർഗൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതുവരെ പാടിയ പാട്ടിന്റെ ട്യൂൺ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ദൈവമക്കൾ ആ ട്യൂണിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. സ്തോത്രം. ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ ദൈവം തന്നെ ഏതിൽ നിന്നെല്ലാം വിടുവിക്കുമെന്ന് പാടി പാടി 13 വാക്യമായപ്പോഴ് പാട്ട് തീർന്നു. പക്ഷേ പാട്ട് നിർത്താമയ്യ. അദ്ദേഹം അറിയാതെ മുട്ടിന്മേൽ വീണു. തന്റെ 10 കമ്പിയുള്ള വീണയിൽ അതുവരെ പാടിയ പാട്ടിന്റെ ട്യൂണ് ഇതാ അതേ കൊടുത്തുകൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരാൾ രംഗപ്രവേശം ചെയ്തത്. ആ പാട്ടുകാരന്റെ അടുത്ത് വന്ന് നിന്നു അവനോട് ചേർന്ന് പാടാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. പുതിയ പാട്ടുകാരനാരത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാട്ടൊന്ന് ശ്രദ്ധിച്ചേ മനസ്സിലാകും. സ്തോത്രം. ഇപ്പം വന്നിരിക്കുന്ന പാട്ടുകാരനാരെന്നൊന്ന് ശ്രദ്ധിച്ചേ. അവന്റെ പാട്ടൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ അത് ആരാന്ന് പിടികിട്ടും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയൽ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമറിയും. കഷ്ടകാലത്ത് ഞാൻ അവന്റെ കൂടെ ഇരിക്കും. അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ആരാ പാട്ടുകാരൻ? ആരാ പാട്ടുകാരൻ? സ്വർഗത്തനായ ദൈവമാണ്. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ പ്രശ്നങ്ങളുടെ ആകത്തുകയെടുത്ത് കുത്തിയിരുന്ന് കരയാതെ നിനക്ക് വേണ്ടി വിരിച്ചിരിക്കുന്ന ശക്തിയുടെ ചിറകിനെ ധ്യാനിച്ച് ദൈവശക്തിയെ ധ്യാനിച്ച് നീ പാടുവാൻ തുടങ്ങും. നിന്റെ പാട്ട് തുടങ്ങുമ്പോൾ നീറുന്ന ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പല്ലവികളായിരിക്കാം ചുറ്റുമുള്ളവർ കേൾക്കുന്നത്, നെടുവീർപ്പിന്റെ ശബ്ദമായിരിക്കാം ചുറ്റുമുള്ളവർ കേൾക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ആ പാട്ട് തീരുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിന്റെ ചൂടിനനുസരിച്ച് നിന്നോട് ചേർന്ന് പാടുന്ന ഗാനം ചുറ്റുമുള്ളവർ കേൾക്കുവാൻ തുടങ്ങും. നീ പാടി തുടങ്ങും, അവൻ പാട്ട് അവസാനിപ്പിക്കുവാൻ ഇറങ്ങി വരും. ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്നല്ലേ നീ പാടിയത്? അതെല്ലാം ഞാൻ ചെയ്യും, പക്ഷെ അവിടെ കൂടെ ഞാൻ നിർത്തത്തില്ല. നീ ചോദിക്കുന്നതിലും നീ നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിനക്ക് വേണ്ടി നിന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന എന്റെ ആത്മാവിനാൽ ചെയ്യുവാൻ കഴിവുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്താൽ നിന്നെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ പാട്ടിന്റെ തീം? ദൈവവൈതലിന്റെ പാട്ടിന്റെ തീം അവൻ നിന്നെ വിടുവിക്കും. ദൈവത്തിന്റെ പാട്ടിന്റെ തീം ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. ഒരുവൻ മുട്ടിന്മേൽ വീണ് തുറന്ന സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി അവന്റെ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. എന്റെ ആത്മാവെ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്തിന്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയാണ്. അവൻ നിന്നെ വിടുവിക്കും. അവൻ നിന്നെ വിടുവിക്കും. ആ സമയം സ്വർഗം വലിച്ചു തുറന്ന് സ്വർഗത്തിലെ ദൈവം അവന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, യെസ്, ഐ ആം ഗോയിങ് ടു ഡെലിവർ യു. ഇനി കൂടി ഉറപ്പ് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി വേണ്ടി ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കാൻ പോവുക ജീവിതങ്ങൾ. സ്തോത്രം. നിങ്ങൾ ഇവിടെ മയിൽക്കുറ്റിയെ പോലെ ഇരുന്നാലും ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സ്തോത്രം. ദൈവം ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ വിടുവിക്കുവാൻ പോവുകയാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ, രോഗത്തിൽ നിന്നുള്ള വിടുതൽ. സ്തോത്രം. എന്റെ സഹോദരി, നാളുകളായി നിന്റെ ഹൃദയത്തെ മഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഈ രാത്രി നിനക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിടുതൽ വേണം. വിടുതൽ വേണ്ടാത്ത ആരും ഇല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിടുതൽ ഇന്ന് രാത്രി വേണം. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും, ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രാത്രി വിടുതൽ വേണം. സ്തോത്രം. എന്നാൽ വിടുതൽ പ്രാപിക്കുന്നതിന് മുൻപേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിടുതൽ ആർക്കാ? YMCA ഹാളിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ചുള്ളരുത്. വിടുതൽ നാട്ടുകാർക്കെല്ലാം ഇല്ല, വിടുതൽ വീട്ടുകാർക്കെല്ലാമില്ല, വിടുതൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് മാത്രമാണ്. സ്തോത്രം. ചിലപ്പോഴും ദൈവദാസന്മാരായ ഞങ്ങള് ദൈവത്തോട് കയറി ഏക്കുന്ന ചില സന്ദർഭമുണ്ട്. അത് വളരെ പരമരഹസ്യമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് മാത്രം പറയാം. ഞങ്ങള് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എവിടെങ്കിലും വല്ല പ്രോബ്ലം ഉണ്ടോന്ന്. സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ് അതാ, എവിടെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കും. എവിടെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് ഏതെങ്കിലും സഹോദരൻ ഡയൽ ചെയ്ത് വിളിച്ച് പറയും, പാസ്റ്റർ ഇന്നടുത്ത് ഒരു പ്രശ്നമുണ്ട്. സ്തോത്രം. ഹാലലി. അന്നേരം ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങും. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവമേ, ഞാൻ ആ സഹോദരനെ കാണാൻ പോവുക, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, നീ പ്രവർത്തിക്കണേ കർത്താവേ. സ്തോത്രം. ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പം പ്രാർത്ഥന നീട്ടും. സ്തോത്രം. കർത്താവേ, നീ പ്രവർത്തിക്കണമേ. കാര്യമായിട്ട് പ്രാർത്ഥിക്കും. അതേ കാർ എഴുതുകൊണ്ട് പ്രാർത്ഥിക്കും. സ്തോത്രം. ചിലപ്പോഴും കാർ ഓടിക്കുമ്പോഴേ ഇങ്ങനെ ആത്മാവിൽ ചലിച്ച് ആത്മാവിൽ നിറഞ്ഞ് കർത്താവേ വിടുതലിന്ന് കൽപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലും. അവിടെ ചെന്ന് സഹോദരനോട് സംസാരിക്കും. സഹോദരന്റെ വിശ്വാസത്തെക്കാൾ പാസ്റ്റർക്ക് വലിയ വിശ്വാസവും വിടുതൽ നടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുന്നത് വലിയ അത്ഭുതം കാണാനാ. പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ ഒന്നും നടന്നിട്ടില്ല. സഹോദരനേക്കാളും വീട്ടുകാരെക്കാളും വിഷമം ഞങ്ങൾക്കാ. ദൈവദാസന, തിരിച്ചു പോകുമ്പോ ദൈവത്തോട് കയറി സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾക്കറിയോ? ചിലപ്പോ അറിയാതെ പറഞ്ഞു, കർത്താവേ നിനക്ക് വല്ല നഷ്ടം ഉണ്ടായിരുന്നു, ഒരു വാക്ക് നീ കൽപ്പിച്ചാ പോരായിരുന്നു, നിന്റെ നാമം മഹത്വപ്പെട്ടേനെ, ഞാൻ നിന്റെ ദാസനാണെന്ന് വെളിപ്പെട്ടേനെ, അത്ഭുതം നടന്നേനെ, നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് അത് വളരെ പ്രയോജനമായിരുന്നേനെ, എന്റെ കർത്താവേ നീ അത് ചെയ്തില്ലല്ലോ എന്ന് പറയും. സ്തോത്രം. അങ്ങനെ ദൈവത്തോട് പിണങ്ങിയിരിക്കുമ്പോൾ ഒരു ശബ്ദം ചെവിയെ കേൾക്കും, എടാ കുഞ്ഞെ, നാട്ടുകാരെ എല്ലാം വിടുവിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വിടുവിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിടുതൽ കൊതിച്ചിരിക്കുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ, ആർക്കാണ് വിടുതൽ? വിടുതൽ നീ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരണം, വ്യവസ്ഥയെ അംഗീകരിക്കുവാൻ നീ തയ്യാറാകണം. ഇന്ന് രാത്രിയില് ആർക്കാണ് വിടുതൽ? അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ബിക്കോസ് തൗ സെറ്റ് തൈ ലവ് അപ്പോൺ മീ, ഐ വിൽ ഡെലിവർ യു. തർജ്ജിമക്കാരനെ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് നിർത്താൻ എന്താണെന്നറിയ, ഇന്നത്തെ പ്രസംഗം തർജ്ജിമയാൻ പ്രയാസമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണോ ബിക്കോസ് തൗ സെറ്റ് ഐ ലവ് അപ്പോൺ മീ? അല്ല, ബിക്കോസ് തൗ സെറ്റ് ഐ ലവ് അപ്പോൺ മീ, ഐ വിൽ ഡെലിവർ യു എന്ന് പറഞ്ഞാൽ നീ നിന്റെ സ്നേഹം എന്നിൽ വെച്ചിരിക്കുന്നോണ്ട് ഞാൻ നിന്നെ വിടുവിക്കുന്ന. സ്തോത്രം സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ നിന്നെ വിടുവി അവനെ വിടുവിക്കൂ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഹി ഹാസ് ക്ലീൻഡ് ആൻഡ് ടു മീ ഐ വിൽ ഡെലിവർ ഹിം എന്നാ. സ്തോത്രം. കണ്ടോ വ്യത്യാസം? എന്താ വ്യത്യാസം? ഇംഗ്ലീഷിൽ മലയാളത്തിൽ മാത്രമല്ല വ്യത്യാസം, നിങ്ങൾ ഏത് ഭാഷയെടുത്തോ 91 സംഗീതത്തിനും 14 വാക്യത്തിൽ ആ പ്രത്യേക പദം വ്യത്യസ്തമാണ്. ഹിന്ദിയിൽ അങ്ങനല്ല. ജോ മുസെ പ്രേം കിയാ ഇസ്ലിയെ മേ ഉസ്കോ ചുട്ടാവും കാ എന്നാണ് ഹിന്ദിയിൽ. ആരെന്നെ പ്രേമിക്കുമോ ഞാൻ അവനെ വിടുവിക്കുന്ന. തമിഴിൽ അങ്ങനെയല്ല. അവൻ എന്നിടത്തിലെ വാഞ്ചയായിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിപ്പേൻ എന്നാണ് വാക്യം. വാഞ്ചിക്കുന്നുവെങ്കിൽ വിടുവിക്കുമെന്നാ. എന്താ ഈ വ്യത്യാസം? വിടുതലിന്റെ വ്യവസ്ഥ ഒറ്റ വാക്കി പറഞ്ഞു നിർത്താൻ ഒക്കത്തില്ല, അതിന് വിവിധ കോണുകളിൽ നിന്നോണ്ട് നോക്കണം. സ്തോത്രം. ഇന്ന് രാത്രി എല്ലാ ഭാഷയും വിവരിക്കുവാൻ പറ്റിയല്ലോ. 2500 പല ഭാഷകളിൽ നിന്ന് 94 സംഗീതനം 14 വാക്യം തർജ്ജമ ചെയ്യാൻ നോക്കിയ ബുദ്ധിമുട്ടുള്ള കാര്യ. നമ്മൾ ഇന്ത്യക്കാരാണ്, ത്രിഭാഷാ പദ്ധതിയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 3 ഭാഷയിൽ നിന്ന് ഈ വിടുതലിന്റെ വ്യവസ്ഥ ഞാൻ പറയും. ഇന്ന് രാത്രി ആരുടെ തല കൈവച്ച് പ്രാർത്ഥിച്ചല്ല വിടുതൽ, വചനമയച്ച വിടുതൽ. നിങ്ങൾ ആരും വിശ്വസിച്ചാലും ഇല്ലേലും ചിലരൊക്കെ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുന്ന നിങ്ങൾ കാണും. ഹല്ലേലൂയ. അതെന്റെ അനുഭവമാ. സ്തോത്രം. എന്റെ അനുഭവം 91 സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചാൽ ചിലരെങ്കിലും വിടുതൽ പ്രാപിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോഴേ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങൾക്ക് വിടുതലുണ്ടെന്ന് ഞാൻ പിന്നെയും പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വചനമയച്ച് വിടുവിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി 3 ഭാഷകളിൽ നിന്ന് വിടുതലാക്കെന്ന് ഞാൻ വിവരിക്കും. ആ വിവരിച്ച് തീരുന്നതിനിടയിൽ വിടുതൽ വേണ്ടിയവരൊക്കെ പ്രാപിച്ചോളും. ഹല്ലേലൂയ. ആദ്യം മലയാളത്തിലേക്ക് വരട്ടെ. മലയാളം നമ്മുടെ മാതൃഭാഷയായതുകൊണ്ടല്ല, മലയാളത്തിൽ ആ പദമുണ്ടല്ലോ ഡയറക്റ്റായി എബ്രായ ഭാഷയിൽ നിന്നുള്ള തർജ്ജമയാണ്. എബ്രായ ഭാഷയിൽ ഒറിജിനലിൽ കൊടുത്തിരിക്കുന്ന അതേ പദമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കുക. പക്ഷേ എബ്രായ ഭാഷയ്ക്കും മലയാള ഭാഷയ്ക്കും തമ്മിൽ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. മലയാളത്തിൽ എന്നാ പറ്റിയിരുന്നാലും പറ്റിയിരുപ്പ, കൊച്ചു പറ്റിയിരുന്നാലും ഒച്ചു പറ്റിയിരുന്നാലും പറ്റിയിരുപ്പ, അഴുക്ക് പറ്റിയിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം, പ്രാണി പറ്റിയിരുന്നാലും അതിന് പറ്റിയിരിക്കുന്നു എന്നാ പറയുന്നത്. എന്നാൽ എബ്രായ ഭാഷയിലുണ്ടല്ലോ കൊച്ചു പറ്റിയിരിക്കുന്നതിന് പറയുന്ന പദമേ അല്ല ഒച്ചു പറ്റുന്നതിന്. സ്തോത്രം. അഴുക്ക് പറ്റുന്നതിന് പറയുന്ന പദമല്ല പ്രാണികൾ പറ്റുന്നതിന്. വ്യത്യസ്ത പദങ്ങൾ എബ്രായ ഭാഷയിലുണ്ട്. ഇവിടെ പറയുന്ന പദം എബ്രായ ഭാഷയിൽ എന്താണെന്ന് അറിയാമോ? ഒരു കൊച്ചു കുഞ്ഞ് അതിന്റെ അമ്മയുടെ മാറിടത്തിൽ പറ്റിയിരിക്കുന്നതിന് മാത്രം പറയുന്ന പദമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മാറിടത്തിൽ പറ്റിയിരിക്കുന്നത് പോലെ നീ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ നിന്നെ വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാർ പറയാണ് എന്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. അവന്റെ വലങ്കരത്താൽ അവൻ എന്നെ പിടിക്കും, അവന്റെ ആലോചനയാൽ അവൻ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിൽ അവൻ എന്നെ കൈക്കൊള്ളും. സ്തോത്രം. ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്ന ഏവനും നശിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ, ദൈവം അവനെ നാശത്തിൽ തട്ടുമ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ മഹത്വത്തിൽ കൈക്കൊള്ളുന്ന ഒരു ദിവസമുണ്ട്. എന്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലത്. സ്തോത്രം. ശ്രദ്ധിക്കണേ, നമ്മുടെ നാട്ടിലെ ഒരു അനുഭവം. അമ്മാമ്മ കൊച്ചു കുഞ്ഞിനെ വൈകുന്നേരം തുറക്കാൻ നോക്കുക. സ്തോത്രം. അമ്മളി അമ്മാവനെ ഒക്കെ കാണിച്ച് ഇങ്ങനെ ഉറക്കാൻ, ഇവിടെ വേറെ പല പരിപാടികളുണ്ട്, ഇവിടെ അല്ലെങ്കിൽ അതിനുള്ള ടൈമും ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കുഞ്ഞിനെ ഉറക്കാൻ നോക്കുക. സ്തോത്രം. ഇങ്ങനെ മുറ്റത്ത് നിന്ന് അമ്മളി അമ്മാവനെ ഒക്കെ കാണിച്ച് കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു തല്ലിപ്പൊളി ചെറുക്കൻ, അവൻ ഒരു പടക്കം കൊണ്ടുവന്ന് കത്തിച്ച് അങ്ങോട്ട് ഇടുന്ന നീര് ഓക്കാപ്പുറത്ത് ഈ പടക്കം പൊട്ടിക്കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നിനക്കറിയാവോ എന്താ സംഭവിക്കും? കുഞ്ഞ് കരയും. അയ്യോ അച്ഛാന് പരിചയമില്ല, പരിചയമുള്ളവർ പറയട്ടെ. എന്താ സംഭവിക്കും? കൊച്ചു താഴെ വീഴുവോ? എന്താ സംഭവിക്കുന്നേ? അവിടെ 3 കാര്യങ്ങൾ നടക്കും. ഈ ടപ്പോത് പടക്കം പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം സംഭവിക്കും, കുഞ്ഞൊരു ഞെട്ടി കെട്ടും, കയറി ഒരു പിടിപിടിക്കും, ഈ കാവൂത് ഒരു കരച്ചിൽ കരയും. ഇതാ എന്റെ പ്രോസസ്. പ്രോസസ് ഒരിക്കലും തെറ്റത്തില്ല, ഓർഡർ തെറ്റത്തില്ല കേട്ടോ. സ്തോത്രം. കരഞ്ഞേച്ചല്ല ഞെട്ടുന്നത്, ഞെട്ടിയച്ച കരയുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഞെട്ടിക്കഴിഞ്ഞ ആദ്യം ചെയ്ത കരയല്ല കയറി പിടിക്കുക, പിടിച്ചേച്ച കരച്ചിൽ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാം? എന്റെ അമ്മാമേ, ഓർക്കാപ്പുറത്ത് നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പിശാച് കൊണ്ടുവന്നിട്ട് പടക്കം പൊട്ടിക്കും, നിന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങള് നിന്റെ ചുറ്റും നടക്കും. 1989 ദിനങ്ങളിൽ നിന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങള് ചുറ്റും നടക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അതിന്റെ അമ്മയോട് പറ്റി നിൽക്കുന്ന പോലെ നിന്റെ ദൈവത്തോട് പറ്റി നിൽക്കുവാൻ നീ തയ്യാറാകും. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുവാൻ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെക്കാൾ അല്പം കൂടെ കർത്താവിനോട് പറ്റിച്ചേരുവാൻ ഇന്ന് മുഖാന്തരമായി മാറട്ടെ. അവനോട് അല്പം കൂടെ ഒട്ടിയിരിക്കുവാൻ. ഹല്ലേലൂയ. എന്റെ യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്ന് പാടുവാൻ, അനുഭവത്തിൽ നിന്ന് പാടുവാൻ, അല്പം കൂടെ അവനോട് ഒട്ടിച്ചേരുവാൻ ഈ രാത്രി ദൈവവചന കേൾവി ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹാലലിയ, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ഞാൻ ഇംഗ്ലീഷിലേക്ക് വരട്ടെ, അതിനു മുൻപേ തമിഴിലേക്ക് വരട്ടെ. സ്തോത്രം. അവൻ എന്നിടത്തിലെ വാഞ്ചയായിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിപ്പേൻ. എന്താണ് അതിന്റെ അർത്ഥം? വാഞ്ചയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്തോത്രം. വാഞ്ച എന്ന തമിഴ് പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ 42:1 തമിഴിലെ വാസിക്ക വേണ്ടും. അയ്യാ, തമിഴ് തെരിയുമാ? തെരിയാതെ. സ്തോത്രം. തമിഴിൽ വായിച്ചെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച പറ്റുകയില്ല. 42:1 തമിഴിൽ എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. മാനായത് നിർത്തോടുകളെ വാഞ്ചിച്ച് കതറുവത് പോൽ മലയാളത്തിൽ വായിക്കുന്നത് മണ്ണിർത്തോടുകൾക്ക് വേണ്ടി കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ തമിഴിൽ മാനായത് നിർത്തോടുകളെ വാഞ്ചിച്ച് കതറുവത് പോൽ. മാൻ നിർത്തോടിന് വേണ്ടി കതറുന്നത് അതിന് ദാഹിക്കുമ്പോഴാ. എന്നാൽ വാഞ്ചിച്ച് കതറുന്നത് ദാഹിക്കുമ്പോഴല്ല, അതിന്റെ എതിരെ ശത്രു ചാടി വരുമ്പോഴാ. നിങ്ങൾ മറ്റു മൃഗങ്ങളെ കുറിച്ച് പഠിച്ചാൽ എല്ലാ മൃഗത്തിനും അതിന് ശത്രുക്കളോട് പോരാടുവാൻ ഡിഫൻസീവ് വെപ്പൺസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആ പട്ടിയുടെ നേരെ, ആ പൂച്ചയുടെ നേരെ പട്ടി ചാടി ചെന്നപ്പോ നിങ്ങൾ വിചാരിച്ചു ഇപ്പൊ പട്ടി പൂച്ച കടിച്ചെടുത്തൊരു ഒരു കുടച്ചിലൂടെ എന്നല്ലേ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പട്ടി ചാടി ചെല്ലുമ്പം പൂച്ച നടുവ് കൊണ്ട് മേപ്പോട്ടൊന്ന് പൊങ്ങും, സ്പ്രിംഗ് ആക്ഷനിൽ വാലൊന്ന് ചലിപ്പിക്കും, അവന്റെ മുഖത്തെ രോമങ്ങളൊക്കെ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങും, എന്നിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. മിക്കവാറും പട്ടിയൊക്കെ മര്യാദയുള്ളതാണ്, പുറകോട്ട് പോയിക്കോളും. സ്തോത്രം. അല്ല പിന്നെയും ചെന്ന മ്യാവോ എന്നുള്ള ശബ്ദം പൂച്ചയുടേതായിരിക്കത്തില്ല, പട്ടിയുടെ ആയിരിക്കും. ഏത് പട്ടിയെ മര്യാദ പഠിപ്പിക്കുന്നതാ ആ കൊച്ചു പൂച്ചയുടെ കൂർത്തുമൂർത്ത നഖങ്ങളുള്ള കൊച്ചു കയ്യ്. സ്തോത്രം. ശത്രുവിനോട് എതിരിടുവാൻ എല്ലാ മൃഗത്തിനും ആയുധങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, മാനിന് ശത്രുവിനോട് എതിരിടുവാനുള്ള ആയുധമില്ല. നിങ്ങൾ പറയും കലമാനിന് കൊമ്പുണ്ടെന്ന്. ശരിയാ, ആ കവട്ടയുള്ള കൊമ്പുണ്ടല്ലോ, പൊക്കി പിടിച്ചോണ്ട് ചെന്നായുടെ നേരെ ചെന്ന പോക്ക. സ്തോത്രം. സഹോദര, കൊമ്പും പൊക്കിക്കൊണ്ട് നീ ചെല്ലല്ലേ. സ്തോത്രം. നീ പോക്ക, നിന്റെ കൊമ്പ് നീ മേലോട്ട് ഉയർത്തരുത്, തകർച്ചയാ. ആ കൊമ്പ് നിന്റെ സൗന്ദര്യമാകട്ടോ, രക്ഷയുടെ കൊമ്പ്, അത് സൗന്ദര്യമാ. സ്തോത്രം. എന്നാൽ കടിച്ചു കീറുവാൻ വരുന്ന ചെന്നായ അതേ ചാടി ചെല്ലുമ്പോൾ ഈ മാനന്തീവെന്നറിയാമോ, അതിന്റെ ശരീരത്തോട് ആ കവട്ടയുള്ള കൊമ്പ് ചേർത്ത് വെച്ചിട്ട് അതിവേഗത്തിൽ ഓടാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. മാനിനൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ പിൻകാലുകൾക്ക് നല്ല ബലമാ. സ്തോത്രം. ഹല്ലേലൂയ. ഓട്ടത്തിൽ നമ്പർ വൺ മാന. നിങ്ങൾ പറയും ഓട്ടത്തിൽ നമ്പർ വൺ കുതിരയാണെന്ന്. നോ, നെവർ. ഒരിക്കലും അല്ല. കുതിര ഓട്ടക്കാരനാ, ഭയങ്കര ഓട്ടക്കാരനാ. പക്ഷെ പാറ കാണുമ്പം ചെനച്ചു നിൽക്കും, ചതുപ്പ് നിലത്തിൽ ഓടാൻ ഇച്ചിരി മടി കാണിക്കും. എന്നാൽ മാനുണ്ടല്ലോ, എതിരെ ഓടും, പാറയിലും ഓടും, ചതുപ്പ് നിലത്തിൽ ഓടും, പർവ്വതങ്ങൾ താണ്ടി ഓടും അത്. സ്തോത്രം. കലമാനിനും കലക്കുട്ടിക്കും തുല്യമായിട്ട് ഓടിപ്പോകുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന ആമേൻ. സ്തോത്രം. സ്തോത്രം. ഒളിമ്പിക്സിലൊക്കെ പി ടി ഉച്ചയൊക്കെ താട്ടി തെറിപ്പിച്ചത് പോകും. മാനിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. സ്തോത്രം. ചിക്കാഗോ റിവർ എവിടാന്ന് നിങ്ങൾ എന്നെ കാണിച്ചെന്നല്ലേ എനിക്ക് കാണാനൊക്കെ. ആ പാലത്തിന് മുകളിൽ കൂടെ പോയാൽ ഞാൻ അത് നോട്ടീസ് ചെയ്യത്തില്ല കേട്ടോ. എന്നാൽ മാനിന് റിവർ എവിടാ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. 2 മൈലോ 5 മൈലോ അകലത്തിൽ കൊണ്ട് നിർത്തിവെച്ച് മാനിനോട് പറഞ്ഞു റിവറിൽ പോയിക്കള്ള, ഒറ്റ ഓട്ടത്തിന് റിവറിൽ ചെല്ലും. സ്തോത്രം. മൈലുകൾക്കപ്പുറത്തുള്ള നദി അതേ മണത്തറിയാൻ അതിനൊരു സ്പെഷ്യൽ ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്, സ്വയസിദ്ധമായ ജന്മവാസനയുണ്ട്. അതെ, എവിടെയാണ് നദി എന്നതിനറിയാം. ശത്രു അതിനെ കടിച്ചു കയറാൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? തിരിഞ്ഞു നോക്കാതെ അത് ഓടും. സ്തോത്രം. സ്തോത്രം. തിരിഞ്ഞു നോക്കത്തില്ല, പുറകോട്ട് നോക്കല്ലേ മാമേ. ലോത്തിന്റെ ഭാര്യ നീ ഓർത്തോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ചെന്നായി നിന്നെ കണ്ടിട്ടുണ്ട്, പുറേ ഉണ്ട് കേട്ടോ. സ്തോത്രം. വരുന്നുണ്ടോന്നൊന്നും തിരിഞ്ഞു നോക്കണ്ട, അത് കൂടെ ഉണ്ട്. ജഡമോഹം പുറേ ഉണ്ട്, ദ്രവ്യാഗ്രഹം അതിന്റെ പുറേ ഉണ്ട്, പിശാച് പുറേ ഉണ്ട്, ആമേൻ ലാബാൻ പുറേ ഉണ്ട്, സാത്താൻ നിന്റെ പുറേ ഉണ്ട്. അവൻ വരുന്നൊന്നും നോക്കണ്ട, നേരെ ഓടിക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നദിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഡൈവ് എടുത്തൊരു ചാട്ടം ചാടും, ചാടി വെള്ളത്തിൽ മുങ്ങി ഒരു പൊങ്ങൊക്കെ പൊങ്ങിയേച്ച് അത് തിരിയും. അന്നേരം റൈറ്റ് ബോട്ടും തിരിയും കേട്ടോ. വെള്ളത്തിൽ പൊങ്ങിയേച്ച് തിരിയൂ. സ്തോത്രം. വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയേച്ച് തിരിയാവൂ കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അപ്പോഴത്തേക്ക് ഇപ്പൊ നിന്നെ കീച്ചിക്കളയും എന്ന് പറഞ്ഞ് പുറകെ വന്ന ചെന്നായ ഉണ്ടല്ലോ, നാക്കും തളർത്തിയിട്ട് അവിടെ ഇരുന്ന് ഏക്ക മരിച്ചുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളത്തിൽ കിടന്നുണ്ട്, കൊമ്പുയർത്തി ഇവരെ താലയാട്ടുണ്ട്. ഫെലോ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് മീ? നീ എന്നെ എന്നാ ചെയ്യാനാ വന്നേ? നീ എന്നെ ഇവിടെ ഒരു ചൂക്കും ചെയ്യല. എന്താ കാര്യം എന്നറിയോ? നീന്തോളജിയിൽ നമ്പർ വണ്ണ മാന്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിൽ മാനിനെ ഒന്നും ചെയ്യുവാൻ ചെന്നായിക്ക് കഴിയത്തില്ല, അവിടെ അത് ഭദ്രമാണ്. സ്തോത്രം. അതേ സംഗീതക്കാരൻ ഇത് പറയുന്നത് എപ്പോഴാണ് ഓർത്തോണം? ആമേ, ദൈവമില്ലാത്ത മൂഢജാതികള്, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് അവന്റെ നേരെ പാഞ്ഞു വന്നപ്പോൾ രാവും പകലും അവന്റെ കണ്ണുനീര് അവന്റെ ആകാരമായി മാറിയപ്പോൾ അവന്റെ അസ്ഥികൾ തകർന്നപ്പോൾ അവന്റെ ആത്മാവ് ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങിയപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഞാൻ എപ്പോൾ എന്റെ പരമാനന്ദമായ ദൈവത്തിന്റെ പീഠത്തിങ്കൽ ചെല്ലും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി വാഞ്ചിക്കുകയാണ്. സ്തോത്രം. എന്റെ അച്ചായ പ്രശ്നങ്ങളുടെ നടുവിൽ നേട്ടോട്ടം ഓടാതെ നേരെ അവന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലു. അവന്റെ സന്നിധാനം നിന്റെ പ്രമോദമാണ്, അവന്റെ പാദപീഠം നിന്റെ വിടുതലിന്റെ സ്ഥലമാണ്, അവന്റെ സന്നിധി നിനക്ക് സകല പ്രശ്നത്തിനും മറുപടിയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 7-ാം അധ്യായത്തില് ഒരു ഭക്തന്റെ നിലവിളി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? ഈ നിലവിളിയുടെ കാര്യം എന്താണെന്നറിയോ? അവനെ തകർത്ത് കളയുവൻ പല്ലെളിച്ചു നിൽക്കുന്ന ചെന്നായിക്കളെ ശ്രദ്ധിക്കൂ. കഷ്ടത, പട്ടിണി, ഉപദ്രവം, നഗ്നത, ആപത്ത്, വാള്, ഇപ്പോഴുള്ളത്, വരാനുള്ളത്, മോളിലുള്ളത്, താഴെയുള്ളത്, ദൂതന്മാര്, ചെകുത്താന്മാര്, കള്ളന്മാര്, കള്ള സഹോദരന്മാര് എല്ലാം എതിരായിട്ട് വന്ന് നിൽക്കുമ്പോൾ, അയ്യോ ഞാൻ ആരിഷ്ട മനുഷ്യനാണ്, എന്റെ ശരീരം പോലും എനിക്കെതിരായി നിൽക്കുകയാണ്, എന്നെ ആർ വിടുവിക്കും? നിലവിളിക്കുന്നു. എന്നാൽ 8-ാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്ത് എടുത്തു ചാടി റൈറ്റ് എബൗട്ട് ടൈം തിരിഞ്ഞ് അവൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കാമോ? അവിടെ നിലവിളിയുടെ ശബ്ദമല്ല, വെല്ലുവിളിയുടെ ശബ്ദമാണ്. There you hear not the sound of crying, rather the sound of challenge. എന്നെ ക്രിസ്തുവേശമുള്ള ദൈവ സ്നേഹത്തിൽ വേർവരിക്കുന്നത് ആര്? ദൈവം നമുക്ക് അനുകൂലം, പ്രതികൂലം ആര്? വിടുതലിനുള്ള മാർഗം ഇന്ന് രാത്രി ഒരു മാനിനെ പോലെ ദൈവസന്നിധിയോട്ടോടി ചെല്ലു. അവന്റെ പാദപീഠത്തിൽ നിനക്ക് വിടുതലുണ്ട്. ഇന്ന് രാത്രി അവന്റെ സന്നിധിയിൽ നിനക്ക് വിടുതലുണ്ട്. ഞാൻ അവനെ വിടുവിക്കും. ആർക്കാ വിടുതൽ എന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂട്ടി ഇണക്കി രൂപാന്തരപ്പെടുത്തി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വിടുതൽ കൽപ്പിക്കുന്നവനാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിടുതൽ, തക്ക സമയത്ത് വിടുതൽ. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തക്ക സമയത്ത് വിടുതൽ. ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്രഹാമിന്റെ ജീവിതം. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ആളാണ്. The friend of Jesus, the friend of God. ദൈവത്തിന്റെ സ്നേഹിതൻ. നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് തട്ടിവിട്ട ആളല്ല അബ്രഹാം. കേട്ടോ, ചിലയിടത്തൊക്കെ ചില അവയവങ്ങളിലൊക്കെ ചെന്ന ഭയങ്കര പക്ഷേ ഈ ഹോള് വിട്ട് ഞാൻ പുറത്തിറങ്ങി വരുമ്പോഴാണ് റിയലി ആരെ ലവ് ചെയ്യുന്നത് മനസ്സിലാവുന്നു. നാക്കിനെല്ലാത്തോണ്ട് തട്ടിവിടുന്നാൽ ഈ ഐ ലവ് യു എന്നുള്ള കേട്ടോ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് എന്താ പറഞ്ഞേ? എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുകയും എന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്തവൻ കള്ളനാ. കേട്ടോ, സ്തോത്രം. അവൻ കള്ളനാ. എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുകയും എന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്തവൻ കള്ളിയാ. സ്തോത്രം. ഓരോറ്റ കള്ളിയും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഓരോറ്റ കള്ളനും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇത് ദുഃഖ വെള്ളിയാഴ്ചയുടെ ആഴ്ചയാണല്ലോ. സ്തോത്രം. അവസാനം കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. എന്തുവാ, ഞങ്ങളെ കൂടെ ഓർത്തോളൂ. ചിലരൊക്കെ സ്വർഗത്തിൽ പാടിയിരിക്കുക, കള്ളന്റെ വാലി പിടിച്ച് നടക്കത്തില്ല. കേട്ടോ, ഓരോറ്റ കള്ളനും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. കുരിശിലെ കള്ളനും ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, കുരിശിലെ കള്ളൻ നരകത്തിന്റെ അടിത്തട്ടിക്കടന്ന് പൊരിയും. കണ്ടോ, തുറിച്ചു നോക്കുന്നുണ്ടോ വാസ്? അല്ല, ജീവൻ ചമ്മതയൊക്കെ പറയുന്നു, വല്ലാതെ നോക്കുന്നുണ്ട്. അതിന് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കാര്യം അറിയാം ഞാൻ പറയാൻ പോകുന്നത് എന്ന്. സ്തോത്രം. തീവ്രത്തെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അറിയാം. ഇല്ല, ശ്രദ്ധിക്കൂ, കുരിശിലെ കള്ളൻ നരകത്തിന്റെ അടിത്തട്ടി കിടന്ന് പൊരിയും, ഒരൊറ്റ കള്ളനും ദൈവരാജ്യം ആവശ്യമാക്കത്തില്ല. പാസ്റ്ററെ, കർത്താവല്ലേ പറഞ്ഞ നീ എന്നോട് കൂടെ പറദീസായി ഇരിക്കുന്ന? ആ ശ്രദ്ധിക്കണേ, യേശുവിനോടുകൂടെ രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു. സ്തോത്രം. അതിൽ ഒരുത്തൻ അനുദപിച്ചു കേട്ടോ, അവനോടാ പറഞ്ഞ നീ എന്നോടുകൂടെ പറദീസായി ഇരിക്കുന്ന. മാനസാന്തരപ്പെട്ടവൻ പറദീസായി പോകും, കള്ളൻ നരകത്തിൽ പോകും കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. മാനസാന്തരപ്പെട്ടാലും പഴയ പേരിലെ നാട്ടുകാരെ വിളിക്കുവാൻ ഞാൻ എന്നാ ചെയ്യാനാ? സ്തോത്രം. ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ടാലും നാട്ടുകാർ പിന്നെയും പഴയ പേരിലാ വിളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, എന്നാ മാനസാന്തരപ്പെട്ടവനോടാ പറഞ്ഞത് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കുന്നു. സ്തോത്രം. ഞങ്ങള് ചിലരോടൊക്കെ ഈ സ്നാനത്തിന്റെ ആവശ്യകത പറയുന്നു, എടുത്ത് വൈലി വരെ ചോദിക്കണം, കുരിശിലെ കള്ള സ്നാനപ്പെട്ടോ? സ്തോത്രം. വല്ലാതെ ചോദ്യത്. ഹല്ലേലൂയ. എന്റെ അമ്മാമേ, നീ ആ പൊസിഷനിലായിട്ടാ ചാവുന്നതെങ്കിൽ തീർന്നു അതോടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നാ കുരിശിലെ കള്ളന്റെ വാലെ പിടിച്ചു പോകാൻ വിചാരിക്കല്ലേ, കുരിശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ. അതെ, ഞാൻ പറയട്ടെ, ആത്മീയ അർത്ഥത്തിലും ക്രിസ്തീയ സ്നാനത്തിന്റെ അത് ശരിയായ അർത്ഥത്തിലും സ്നാനപ്പെട്ട നമ്പർ വൺ ക്രൂശിലെ കള്ളനാ, മാനസാന്തരപ്പെട്ട കള്ളനാ. അതുവരെ ക്രിസ്തീയ സ്നാനത്തിന്റെ കൽപ്പന കൊടുത്തിട്ടില്ല, അതിനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കൽപ്പന കിട്ടുന്നതിനും വേണ്ട കാര്യമാ. എന്നാൽ നിങ്ങൾ നോക്കിയേ, എന്തവാ ഈ സ്നാനം? സ്നാനം എന്താ? റോമാലേഖനം 6:5 പൗലോസ്ലിയാ പറയുന്നു, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക.
സ്തോത്രം. സ്തോത്രം.
പാസ്റ്ററെ, ആളുകൂട്ടാൻ വഴിയ പോലെ എല്ലാവരെയും പിടിച്ച് മുക്കല്ലേ, മുക്കിയാ നിന്നെ മുക്കിയാച്ചി അവൻ പൊങ്ങും എവിടെങ്കിലും. സ്തോത്രം. സ്തോത്രം. ശരിക്ക് ചത്തവനെ കുഴിച്ചിടാവൂ കേട്ടോ, ഞാൻ എന്റെ യേശുവിനോടുകൂടെ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നെന്ന് പറയുന്നവനെ മാത്രമേ സ്നാനപ്പെടുത്താവൂ. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്ന അനുഭവമാണ് സ്നാനമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ യേശുവിനോടുകൂടെ മാനസാന്തരപ്പെട്ട കള്ളൻ സ്നാനപ്പെട്ടു. സ്തോത്രം. അവൻ യേശുവിന്റെ കൂടെ മരിച്ചു, അവൻ യേശുവിന്റെ കൂടെ അടക്കപ്പെട്ടു, അവൻ യേശുവിന്റെ കൂടെ സ്വർഗ അതേ പറദീസയിലേക്ക് പോയി. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് സ്നാനം. അതുകൊണ്ട് ഒരു കള്ളനും ദൈവരാജ്യ അവകാശമാക്കത്തിൽ നിന്ന് പിന്നെയും ഞാൻ തറപ്പിച്ചു പറയാം.
സ്തോത്രം.
സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും. അബ്രഹാമിനെ ശ്രദ്ധിക്കൂ, അവന്റെ കൂടാരത്തിൽ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന ഒന്നുമില്ലെന്ന് തന്റെ ഇടത്തോടെ തെളിയിക്കുവാൻ തട്ടലുള്ള ഒരു മനുഷ്യൻ അബ്രഹാം. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അപ്പൊ ഒരു സംശയം, സർവജ്ഞാനിയായ ദൈവത്തിന് അറിയത്തില്ലയോ അബ്രഹാം ദൈവത്തെ എങ്ങനെയാ സ്നേഹിക്കുന്നെന്ന്? പരീക്ഷിച്ചാലേ അറിയോ. ദൈവത്തിന് സംശയം ഉണ്ടായിട്ടല്ല കൊച്ചമ്മേ, നിനക്ക് സംശയം ഉണ്ടാവുമെന്ന് ദൈവത്തിന് അറിയാവുന്നുണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചേ, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് അവനാണെന്ന് മിസ്സിന് നല്ലതുപോലെ അറിയാം. പിന്നെന്തിനാ അവനെ പരീക്ഷക്കിരുത്തുന്നേ? അവനെ പരീക്ഷക്കിരുത്തിയില്ലേ വട്ടപൂജ വാങ്ങിക്കുന്നവരുടെ അമ്മ നാളെ സ്ട്രൈക്കുമായിട്ട് വരും. എന്റെ മോക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ടത്, എന്തിനാ അവന് കൊടുത്തെന്ന് ചോദിച്ചു. സ്തോത്രം. അതുകൊണ്ട് നിന്റെ സംശയം മാറ്റാനാ, മിസ്സിന് നല്ലതുപോലെ അറിയാമെങ്കിലും അവൻ ക്ലാസ്സിൽ ഹയസ്റ്റ് റാങ്ക് ഉള്ള കുട്ടിയെ പരീക്ഷക്കിരുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, എങ്ങനെ? നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ എനിക്ക് ഹോമയാഗം കഴിപ്പാൻ കൊണ്ടുപോയിക്കുള്ളൂ. സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവത്തോടുള്ള നിന്റെ സ്നേഹം പ്രദർശിപ്പിക്കണമെങ്കിൽ യഹോവ കൽപ്പിക്കുന്ന മലയിൽ പോകാൻ നീ തയ്യാറാകണം. സ്തോത്രം. യഹോവയുടെ കൽപ്പന അനുസരിക്കുവാൻ നീ സ്റ്റെപ്പുകൾ വെച്ചേ യഹോവയോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ നിനക്ക് കഴിയുള്ളൂ. നമ്മുടെ നാട്ടിലെ KSRTCയിലെ ചക്രസാറിന്റെ കണക്ക് മനോരമയുടെ ഒരു ഡയറിയൊക്കെ എടുത്ത് കച്ചത്ത് വെച്ച് ഒരു ഈസി മട്ടിലൊന്നും പോകാവുന്ന സ്ഥലമല്ല യഹോവ കൽപ്പിക്കുന്ന മല. സ്തോത്രം. അതിച്ചിരി കട്ടിയ 3 ദിവസത്തെ വഴിയുണ്ട്, കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്. ഹല്ലേലൂയ. ആ പാതയില് നീ നടക്കുമ്പോൾ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നതിന്റെ ഒക്കെ ഗൾത്തായിക്ക് കത്തി വെക്കാൻ തയ്യാറായിക്കൊണ്ടാ പോലെ. യഹോവ കൽപ്പിക്കുന്ന മലയിൽ എത്തിച്ചേരാൻ പ്രയാസമാച്ചയാ, അവിടെ ചെല്ലാൻ ബുദ്ധിമുട്ടാ. പക്ഷെ ഒരു കാര്യം ഞാൻ കേറി പറയട്ടെ, യഹോവ കൽപ്പിക്കുന്ന മലയിൽ നീ എത്തിയാൽ അതിനേക്കാൾ മനോഹരമായ ഒരു സ്പോട്ട് നിന്റെ ആയുസിൽ നീ എവിടെല്ലാം ചുറ്റി നടന്നാലും കാണത്തില്ല. ഫ്ലോറിഡയിലും കാണത്തില്ല, മിയാമിയിലും കാണുകയില്ല, ആമേ, ന്യൂസിലൻഡിലും കാണുകയില്ല. യഹോവ കൽപ്പിക്കുന്ന മലയെ പോലെ മനോഹരമായ ഒരു സ്ഥലം ലോകത്തിൽ മറ്റെങ്ങുമില്ല. യഹോവ കൽപ്പിക്കുന്ന മലയിൽ നീ എത്തിയാൽ നിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറക്കും. യഹോവ കൽപ്പിക്കുന്ന മലയിൽ ദൈവം നിന്നോട് ഡയറക്റ്റായി സംസാരിക്കും. യഹോവ കൽപ്പിക്കുന്ന മലയിൽ ദൈവം നിന്നെ ഐശ്വര്യമായി ആശീർവദിക്കും. യഹോവ കൽപ്പിക്കുന്ന മലയിൽ ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെടും. യഹോവ കൽപ്പിക്കുന്ന മലയിൽ തക്ക സമയത്ത് ദൈവം നിന്നെ വിടുവിക്കും. യഹോവ കൽപ്പിക്കുന്ന മലയിൽ ദൈവത്തിനൊരു പുതിയ പേര് വിളിച്ചേച്ചറങ്ങി വരാം, എനിക്ക് വേണ്ടി കരുതുന്ന എന്റെ ദൈവം. അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റ് കേട്ടോ. ദൈവകൽപ്പനയുടെ മലയിൽ പോകുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച വിടുതൽ വേണ്ടിയപ്പോ പ്രാർത്ഥിക്കാൻ എല്ലാരും വിളിക്കും. വിടുതൽ കഴിയുമ്പോ പഴയതിനേക്കാൾ കട്ടിയാ പിന്നെ മനസ്സ്. സ്തോത്രം ആമേ. 10 പ്രാവശ്യവും മനസ്സ് മാറ്റി കേട്ടോ. 10-ാമത്തെ പ്രാവശ്യം സ്തോത്രം. അർദ്ധരാത്രിക്കാൻ അവരിറങ്ങി. കാരണം അർദ്ധരാത്രിക്ക് ഇറങ്ങിയില്ല, നേരം വിളക്കുമ്പോയോ വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. വരികയും ചെയ്തു. സ്തോത്രം ഹാലലിയ. എന്റെ അമ്മാമയെ ദൈവം നിന്നോട് ഹോവ കൽപ്പിക്കുന്ന മലയെ പോവാൻ പറഞ്ഞാൽ ഫസ്റ്റ് അവരെ തന്നെ പറ്റു. അതാണ് നിനക്ക് നല്ല ഇല്ലപ്പിന് ആയിച്ച് നടക്കത്തില്ല പരിപാടി. യഹോവ കൽപ്പിക്കുന്ന മലയിലേക്ക് അബ്രഹാം പോകുക. ശ്രദ്ധിക്കണേ, എന്താ കൽപ്പന? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ. സ്വർഗത്തിലെ ദൈവം തന്റെ ഓമന പുത്രനെ കുറിച്ച് പറയുമ്പോൾ ഹിസ് ഓൺലി ബിഗോട്ടൺ സൺ എന്ന് പറഞ്ഞാൽ വേറെ ആ ടൈപ്പിൽ വേറെ ഒന്നും ഇല്ലെന്നാ. സ്തോത്രം. ആയ ഒന്നേ ഉള്ളതാ. സ്തോത്രം. ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ ആദ്യജാതനാ, വേറെ എന്റെ പുറകെ ഉണ്ടെന്നാ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മറിയ തന്റെ ആദ്യജാതനെ പ്രസവിച്ചെന്ന് കഴിഞ്ഞേക്കുന്നേ എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ വേറെ ഉണ്ട്. യോസഫിന് ഇനി മക്കളുണ്ട്. യേശുവിന് സഹോദരി സഹോദരന്മാരോട് 6 കുറഞ്ഞതുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആദ്യജാതനെന്നാ പറഞ്ഞ ഡോക്ടർ ലൂക്ക പറഞ്ഞു കേട്ടോ. ഡോക്ടർ ലൂക്കിന്റെ സർട്ടിഫിക്കറ്റ് മറിയ ആദ്യജാതനെ പ്രസവിച്ചത്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഏകജാതനായവൻ എന്ന് പറഞ്ഞു. അവന് വേറെ ആരും ആ ടൈപ്പിലില്ല. സ്തോത്രം. അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകൻ. എന്താ അർത്ഥം? അപ്പുറത്തൊരു 10-25 വയസ്സ് 28 വയസ്സുള്ള ഒരു തന്നിപ്പുണ്ട്. ആരാ? മായൽ. സമ്മതിക്കൂ അവന് ഏകജാതനാന്ന് പറഞ്ഞ. ഹല്ലേലൂയ. അത് മകനല്ലേ? അബ്രഹാമേ, എന്റെ കണക്ക് കൂട്ടലിൽ എന്റെ പരിപാടിക്കകത്ത് നിനക്ക് ഒന്നേ ഉള്ളൂ. എന്റെ പരിപാടിക്ക് പുറത്ത് നീ എന്തൊക്കെ വാരിക്കൂട്ടിയാലും ഞാൻ കണക്കാക്കത്തില്ല. സ്തോത്രം. ഓർത്തോ, ദൈവീക പരിപാടിക്ക് പുറത്ത് നീ സമ്പാദിക്കുന്ന ഒന്നും ദൈവത്തിന്റെ ലിസ്റ്റിൽ ഇല്ലെന്ന് നീ ഇന്ന് രാത്രിയെങ്കിലും ഓർത്തോ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ, ആ തന്നെ എന്നുള്ള അടിവരെ ഇടണം കേട്ടോ. ഇറ്റ്സ് എംഫാറ്റിക്. തന്നെ എന്ന് വെച്ചാൽ അബ്രഹാമേ, ഉഴപ്പ് ഇവിടെ നടക്കത്തില്ല. കൽപ്പന വ്യക്തമാ. സ്തോത്രം. എന്തെങ്കിലും ദൈവം കൽപ്പിച്ചാൽ സംശയത്തിന് വക കൊടുക്കത്തില്ല. ഇങ്ങനായ ഒക്കത്തിലെയോ അങ്ങനായ ഒക്കത്തിലെയോ അതുപോലെ പോരായോ ഇതുപോലെ അങ്ങ് ചെയ്താൽ പോരായോ. പലരും ഇട്ട് ഒപ്പിക്കുക ദൈവകൽപ്പന. ദൈവകൽപ്പനയുടെ വിഷയത്തിൽ ഒപ്പിന് നടത്തരുത്. ആമേൻ. കൽപ്പന വ്യക്തം. അത് അതുപോലെ അനുസരിക്കണം. കൽപ്പന അതുപോലെ അനുസരിക്കണം. നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ എനിക്ക് ഹോമയാഗം കഴിക്കും. രാവിലെ കഴുതയ്ക്ക് കൊപ്പിട്ട് കെട്ടി യാത്ര തിരിയുക. ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. സാറാമ്മച്ചിയോട് പറഞ്ഞോ? പറഞ്ഞോ? ഇല്ല. എന്താ പറഞ്ഞാൽ? ഞാൻ അത്രയും തറപ്പിച്ച് പറയുന്നില്ല. സ്തോത്രം. പറഞ്ഞ പരിപാടി നടക്കുകയല്ല. കണ്ടീര് പിന്നെ വേറെ വല്ലതായിരിക്കും. സ്തോത്രം. ഹാലലിയ. അതുവരെ അടോണായി എന്ന് വിളിച്ചു, ഇനി എടോനായി എന്നൊക്കെ കയറി വിളിക്കും. സ്തോത്രം. ഹാലലിയ. സ്തോത്രം. ദൈവകൽപ്പന അനുസരിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചോണം. ജഡരക്തങ്ങളോടൊക്കെ അനുവാദം ചോദിച്ചേച്ച് കൊച്ചമ്മയുടെ അപ്പാപ്പന്റെയും അമ്മാച്ചന്റെ അമ്മാവിയുടെയും അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഒക്കെ അനുവാദം കിട്ടിവെച്ച് ദൈവകൽപ്പന അനുസരിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ എന്റെ അമ്മാമ്മ അത് നടക്കത്തില്ല. സ്തോത്രം. പൗലോസ് എന്താണ് അഗ്രിപ്പാവിനോട് പറഞ്ഞത്? അഗ്രിപ്പാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് ഇതുവരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഈ തന്റെ ഇടം എവിടെ നിന്ന് കിട്ടി? അവൻ പറയുകയാണ്, ക്രിസ്തു വന്ന ദൈവമർമ്മത്തെ എന്നിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദമായപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് അനുവാദം ചോദിക്കാൻ നിന്നില്ല. ഹല്ലേലൂയ. യഹോവ കൽപ്പിക്കുന്ന മലയിലേക്ക് പോവുക. സ്തോത്രം. അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ വിവരിപ്പാൻ സമയമില്ല. സമയം വളരെ പോകുന്നു. ഞാൻ വേഗം മുന്നോട്ട് വരട്ടെ. സ്തോത്രം. ചിലപ്പോഴും നമുക്ക് തന്നെ തോന്നും, ഗോഡ് ഈസ് ടു ലേറ്റ്. ദൈവം ഒത്തിരി താമസിക്കുന്നു അല്ലേ? വിടുതൽ കിട്ടുമെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ അബ്രഹാം പോകുന്നേ. സാത്താൻ അടുത്ത് കൂടിയിട്ടുണ്ട്, ഈ കല്ലും മുള്ളും കയറുന്നുണ്ട്. അതിനേക്കാൾ കട്ടി മോന്റെ ചോദ്യം, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, ആട്ടുംകുട്ടി എവിടെ? അത് വല്ലാത്ത ചോദ്യമാ. അതിന് മറുപടി കൊടുത്തു, യഹോവ കരുതിക്കൊള്ളും. എന്നാൽ കരുതൽ കാണുവാൻ ചുറ്റും നോക്കുന്ന അബ്രഹാമിന് കരുതൽ കാണുവാൻ കഴിയുന്നില്ല. ഗോഡ് ഈസ് ടു ലൈറ്റ്. യാഗപീഠം പണിതു, വിറകടുക്കി, മകനെ പിടിച്ചു. മോനെ, ആട്ടുംകുട്ടി നീയ. അനുസരണത്തിന്റെ മൂർത്തിമത്ഭാവമായി ഇസഹാക്ക് യാഗപീഠത്തിൽ നിവർന്നു കിടന്നു. അബ്രഹാം അവനെ ബന്ധിച്ചു, കത്തിയെടുത്തു. ലിസൺ മീ. കത്തിയുടെ മൂർച്ച പരിശോധിച്ചു. ഗോഡ് ഈസ് ടു ലൈറ്റ്. സാത്താൻ പറഞ്ഞു, ചെറുക്കനെ വെട്ടരുത്, നീ പേക്കിനാവ് കണ്ടതാ. ദൈവം വിടുവിക്കത്തില്ല. ഈ ദൈവമാ പറഞ്ഞത് ഇവനിൽ കൂടെ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ആ ദൈവം മനുഷ്യനല്ല, വാക്കു മാറത്തില്ല. ഒരിക്കൽ പറഞ്ഞേച്ച് വേറെ തിരുത്തി പറയുന്നവനല്ല ദൈവം. എവനെ കണ്ടിക്കാൻ ദൈവം പറയത്തില്ല, നീ ഏതാണ്ട് പേക്കിനാവ് കണ്ടതാ, ചെറുക്കനെ വെട്ടരുത്. അബ്രഹാം തിരിഞ്ഞു, പീച്ചാലെ, പേക്കിനാവോ? ഞാൻ ഇന്നലെ മനെ ഞാൻ മല്ലടാ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. ഊരിൽ വെച്ച് തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയുടെ 4 മുതൽ എത്ര പ്രാവശ്യം ഞാൻ എന്റെ ദൈവശബ്ദം കേട്ടതാണ്. ഞാൻ പേക്കിനാവ് കണ്ടിറങ്ങിയതല്ല, ഡയറക്റ്റ് അവന്റെ കൽപ്പന കേട്ടിറങ്ങിയതാ. വിടുതൽ കാണാം. വിടുതൽ വിടുതൽ കാണും. എങ്ങനാ അത്? ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, വിടുവിക്കണ്ടോ വിടുവിച്ചോളൂ. അവന്റെ ഇഷ്ടം അവന്റെ വഴിക്ക്. സ്തോത്രം. എന്റെ വഴിയല്ല അവന്റെ വഴി, അവന്റെ വഴിയല്ല എന്റെ വഴി, അവന്റെ വഴിയിൽ അവൻ വിടുവിക്കും. സ്തോത്രം. ദൈവം ഒരു നിമിഷവും താമസിക്കത്തില്ല. സ്തോത്രം. താമസിച്ചാൽ എനിക്ക് പോകാനൊന്നുമില്ല, അവനാ പോകുന്നേ. സ്തോത്രം. 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 കത്തി പരിശോധിച്ചു, കത്തി ഉയർത്തി ആകാശത്തിൽ കത്തി ചുഴറ്റി മീനെ. Let God forbid me. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. I'm going to speak in human language. മാനുഷിക ഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ഇനി പറയുന്ന വാക്കുകൾ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ, ക്ഷമിക്കട്ടെ. ഞാൻ മാനുഷിക വാക്കുകളാണ് സംസാരിക്കാൻ പോകുന്നത്. കത്തി ഉയർത്തി സംഭവിച്ചത് എന്താണ് നിങ്ങൾക്കറിയാമോ? സ്വർഗത്തിലെ ദൈവം ഞെട്ടിപ്പോയി. Let God forbid me. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ സംഭവിച്ചാ സംശയമുണ്ടോ? ചേ ചോദിച്ചാൽ സംശയമുണ്ടോ? ദൈവം ഞെട്ടിയെന്നുള്ളതിന് ആരാ വിളിച്ചേ? എന്താ ദൈവത്തിന് ഇത്ര വെപ്രാളം? എന്താ ദൈവത്തിന് ഇത്ര വെപ്രാളം? ഒരു നിമിഷം ദൈവം തെറ്റിയാൽ കത്തി ഇസഹാക്കിന്റെ കഴുത്തിൽ വീഴും. ഇസഹാക്ക് രണ്ടാലും ഇത് ഹോമയാഗമാണ്. രണ്ടായാൽ സ്വർഗത്തിൽ നിന്നെത്തി ആ നിമിഷം ഇറങ്ങിയേ പറ്റൂ. തീ ഇറങ്ങും, ആ യാഗം ദഹിക്കും. അബ്രഹാം മുട്ടു. പിന്നെ അബ്രഹാം ആ യാഗപീഠത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ആ ചാരത്തിന്റെ അകത്തു നിന്ന് ഇസഹാക്ക് എഴുന്നേറ്റ് വന്ന അപ്പച്ചനെ പിടിച്ചെഴുന്നേപ്പിക്കണം. ഇല്ലേ അവൻ എഴുന്നേക്കത്തില്ല. അത് കരുതിക്കുട്ടി അബ്രഹാം വന്നിരിക്കുന്നേ. അത് കരുതിക്കുട്ടി അബ്രഹാം വന്നേക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അബ്രഹാം വന്നത് അത് കരുതിക്കുട്ടിയ. ഇല്ല, ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ തന്റെ മകത്വം മനുഷ്യന് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം ഒരു നിമിഷം താമസിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന് നഷ്ടമാണ്. എന്റെ യേശുവിന് അതിനേക്കാൾ ഒരു നഷ്ടം വരാനുമില്ല. മരിച്ചില്ലാതിനായി ഉയർത്തി നിൽക്കേണ്ട യേശുവിന്റെ സ്ഥാനം ഇസഹാക്ക് എടുക്കും. ഇല്ല, ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവ വൈതലേ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയാ. ഗോഡ് വിൽ നെവർ ബി ലേറ്റ്. ഹി വിൽ ആക്ട് ഫോർ യു അറ്റ് ദി എക്സാക്ട് മൊമെന്റ്. ദൈവം ഒരു നിമിഷവും താമസിക്കത്തില്ല. തക്ക സമയത്ത് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് തന്റെ വിടുതൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അവനെ സ്നേഹിക്കുന്നവന് വിടുതലാണ്. ഇന്ന് രാത്രി റിസർവേഷൻ കൂടാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകും. ചോദ്യം ചെയ്യാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകും. അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ വിടുവിക്കും. സമയം വളരെ പോകുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. അടുത്ത ഭാഗം എന്താണ്?
I will set him on high because he has known my name.
I will set him on high because he has known me. അവൻ എന്റെ നാമത്തെ അറിയുകയാ, ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. ഉയർച്ച പ്രാപിക്കുവാനുള്ള മാർഗം നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് അതിന്റെ അപ്പുറത്ത്? സ്തോത്രം. അധോഗതി പ്രാപിപ്പാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. ആരും പൊക്കിയില്ല. സ്തോത്രം. ഒന്ന് രണ്ടു പേര് ഉറങ്ങുന്നുണ്ട്. അവരെങ്കിലും പൊക്കുമെന്ന് പ്രതീക്ഷിച്ചാ ഞാൻ പറഞ്ഞത്. കാരണം ഉറക്കം തൂങ്ങിയാലേ പൊക്കിയുള്ളൂ. സ്തോത്രം. സുബോധമുള്ള ഒരുത്തരും പൊക്കിയില്ല. സ്തോത്രം. കാരണം ആർക്കും അധോഗതി പ്രാപിപ്പാൻ താല്പര്യമില്ല. എല്ലാവരുടെ ആഗ്രഹമാ പുരോഗതി. സ്തോത്രം. പുരോഗതി പ്രാപിപ്പാനുള്ള മാർഗം എന്താ? പുരോഗതി പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ചിലരൊക്കെ കിഴക്കും പടിഞ്ഞോറോട്ട് നോക്കിയിരിക്കുക. യോസഫച്ചായം പോയിട്ടുണ്ട്. എപ്പോഴേ പറഞ്ഞതാ ഓർത്തോളാവുന്ന, എപ്പോഴാ വിസ വരുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. സ്പോൺസർ ലെറ്റ് വരുന്ന എപ്പോഴാന്ന് പറഞ്ഞ് പലരും പടിഞ്ഞോട്ട് നോക്കിയിരിക്കുക കേട്ടോ. സ്തോത്രം. ചിലരാണ് അങ്ങ് കിഴക്കോട്ട് നോക്കിയിരിക്കുക, ചിലർ തെക്കോട്ടാ നോക്കിയിരിക്കുന്നത്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു ഉയർച്ച വരുന്നത് കിഴക്കൂന്നല്ല. സ്തോത്രം. ഉയർച്ച വരുന്നത് പടിഞ്ഞാറ് നിന്നുമല്ല, ഉയർച്ച വരുന്നത് തെക്ക് നിന്നുമല്ല. അപ്പൊ ചിലർ പറയും വടക്കുന്ന, വടക്കു നിന്ന് നാശം വരുന്നെന്ന് വേദപുസ്തകം ഒഴിയക്കും. ഉയർച്ച വരുന്ന കിഴക്കുനിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമല്ല, വടക്കു നിന്ന് നിനക്കെതിരെ നാശവും വരുന്നു. അപ്പൊ പിന്നെ ഉയർച്ച വരുന്നത് എവിടെ നിന്നാണ്? അടുത്ത വാക്യം. ആമേൻ. ദൈവം ന്യായാധിപതിയാകുന്നു. ദൈവം വംശങ്ങളെ ഉയർത്തുന്നു. ദൈവം ജാതികളെ ഉയർത്തുന്നു. ഉയർച്ച വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ഉയർച്ച വരുന്നത് ഉയരത്തിൽ നിന്നാണ്. അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവൻ മാനിക്കപ്പെടും. ഞാൻ അവനെ വാലല്ല തലയാക്കും. എന്താ എന്റെ അർത്ഥം എന്നറിയോ? നീ ആരുടെയും പുറകെ പോകേണ്ടി വരത്തില്ല, നിന്റെ പുറകെ വരാൻ ആള് കാണുമെന്ന എന്റെ അർത്ഥം. സ്തോത്രം. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ വല്ല നന്മയും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ കുറ്റമല്ല, നിന്നെ നടപ്പ് ക്രമപ്പെടുത്താൻ നീ തയ്യാറാകുന്നു. സ്തോത്രം. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവം അവന്റെ രക്ഷ കാണിച്ചു കൊടുക്കുന്നവനാണ്. എന്നെ മാനിക്കുന്നവൻ മാനിക്കപ്പെടും, അവൻ മാനിതനാകും. അതെ, അവൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ആ വാക്ക് കേട്ടോ, തന്നെ എന്നുള്ള അടിവര കേട്ടോ. കാരണം മനുഷ്യൻ ഉയർത്തും കേട്ടോ, പക്ഷെ ഉയർച്ചയുടെ കൂടെ ബാക്കിയോടെ വാങ്ങിച്ചോണം. സാത്താൻ ഉയർത്തും, അതിന്റെ കൂടെ ബാക്കിയും കൂടെ കൊണ്ടോണം. സ്തോത്രം മനുഷ്യൻ ഉയർച്ചയാണല്ലോ. സ്തോത്രം ജോസഫ് പിടിച്ചാന് വിസായി അയച്ചെന്ന് നീ വന്ന ചാനട ചാനയിലിരിക്കും കേട്ടോ. ചെറുക്കൻ പട്ടം ഉയർത്തി പോലെ എങ്ങനെ പട്ടം അങ്ങ് പൊങ്ങി പൊങ്ങി പോകാൻ വലിയ രസം തോന്നും. പക്ഷെ അവന് ഒത്തിരി നേരം നോക്കി നിന്ന് കഴിയുമ്പോൾ സ്തോത്രം ഈ പട്ടം എപ്പോട്ട് വലിക്കും നോക്കിയുണ്ട്. ആ എന്റെ പട്ടം നൂലിന്റെ അപ്പുറത്തുണ്ട് എന്നൊക്കെ കുറെ നേരം കണ്ടോണ്ട് നിൽക്കും. എന്നാല് ഇതങ്ങ് കാറ്റടിച്ചങ്ങ് പൊങ്ങി കഴിയുമ്പോഴവന് ഒത്തിരി നേരം കഴിയുമ്പോണ്ടല്ലോ ഓരോ ഒരു വലി കളിക്കും കീറ്റിഞ്ഞ് പോരും. മനുഷ്യൻ തന്നെ ഉയർത്തിയാൽ ചാരടാ ചാനയിൽ അതോർത്തു ഉയർച്ചയുടെ കൂടെ ബാക്കിയോടെ ഉണ്ട്. സ്തോത്രം സാത്താനും ചിലപ്പോ പൊക്കും കേട്ടോ. സാത്താൻ ഉയർത്തും കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോ ദൈവം മറുപടി തരികയില്ല. കാരണം ദൈവം നിന്നെക്കാൾ ജ്ഞാനിയാ. നിന്റെ ഭാവിയെ ദൈവത്തിനറിയാം. അവൻ രഹസ്യത്തിൽ നിനക്ക് വേണ്ടി ഉന്നതമായ പരിപാടി തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ദൈവം മറുപടി തരത്തില്ല. അതിന്റെ അപ്പുറത്ത് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലുള്ള ദോഷം ദൈവത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവം മറുപടി തരികയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ചില ദൈവദാസന്മാരൊക്കെ സാത്താന്റെ ദാസന്മാരായിട്ട് പോകുന്നത്. ചില യേശുദാസന്മാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം സ്തോത്രം. സാത്താൻ ദാസന്മാരൊക്കെ ആയിട്ട്, കാരണം കർത്താവ് മറുപടി എന്നില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും. സ്തോത്രം. സാത്താൻ പൊക്കും, യേശുവിനെ പൊക്കി അറിയോ. സ്തോത്രം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിവരിക്കുന്നില്ല, തിയോളജിക്കൽ സൈഡിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവിടെ പറഞ്ഞേക്കണെന്ന് പറയട്ടെ, യേശുവിനെ ഉയർത്തി ഗോപുരത്തിന്റെ മണ്ടയ്ക്ക് കൊണ്ട് നിർത്തി. ഇതി കൂടുതൽ ഇനി എവിടെ പൊക്കാനാ? അത്യുത്തരഗിരിയായ സിയോൻ പർവ്വതം പോലെ പൊക്കമുള്ള ഒരു സ്ഥലം വേറെയില്ല അവിടെ. സ്തോത്രം. അവിടുത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ആ ദേവാലയം, അതിന്റെ ഏറ്റവും മണ്ടയായി ഈ ഗോപുരം അവിടെ കൊണ്ട് നിർത്തി. ഇതി കൂടുതൽ എന്നാ പൊക്കാൻ? പക്ഷേ സാത്താൻ പൊക്കുമ്പോൾ ഓർത്തോണം, എത്ര പൊക്കത്തിൽ നിന്നെ പൊക്കുന്നോ അത്രയും പൊക്കത്തിൽ നിന്ന് ഉച്ചയും കുത്തി നിന്നെ മറിക്കുവാൻ. സാത്താൻ പറയാ, കീപോട്ട് ചാടിക്കോളാൻ, കർത്താവിനോട് കീപോട്ട് ചാടിക്കോളാൻ പറഞ്ഞ് നിന്നെ മറിക്കത്തേ ഉള്ളൂ. എന്നാൽ ദൈവം നിന്നെ ഉയർത്തിയാലുണ്ടല്ലോ, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്നെ മാനിക്കുന്നവൻ മാനിക്കപ്പെടും. പഴയ തിരുവിതാംകൂറിന്റെ ചരിത്രം അറിയാവുന്ന ചില അപ്പച്ചന്മാർ പറയില്ലേ, മാർത്താണ്ഡവർമ്മ വേഷപ്രച്ഛന്നനായി ഓടി നടക്കുന്ന കാലഘട്ടം. സ്തോത്രം. ജീവനിൽ ഭയമുള്ളവനായി ഓടി നടക്കുന്ന കാലഘട്ടം. ഒരു സായം സന്ധ്യയിൽ അടൂരിൽ മാർത്താണ്ഡവർമ്മ എത്തി. തിരുവനന്തപുരമാണല്ലേ. പെട്ടെന്ന് ആകാശം കറുത്തുമൂടി, ഇട്ടോ ഇട്ടോ മഴ പെയ്യാൻ തുടങ്ങി. മാർത്താണ്ഡവർമ്മ ഓടി ഒരു വീട്ടിന്റെ എരുത്തിൽ ചെന്ന് കയറി. ആ വീട്ടിന്റെ പേര് എനിക്കറിയാമെങ്കിൽ ഞാൻ പറയത്തില്ല, കാരണം അവിടെ അവരോട് ബന്ധപ്പെട്ട വല്ലവരും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് പോയി പഴക്കാം. അവിടുത്തെ അമ്മച്ചി ഒരു തണ്ട് വച്ച അമ്മച്ചിയായിരുന്നു. അമ്മച്ചി അവിടെ നിന്നുണ്ട് അല്ലെങ്കിൽ ആരാടാ എന്റെ എരുത്തിൽ കയറി നിൽക്കുന്നത്? ഇറങ്ങി പോടാ. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 1, ആരാടാ? മറുപടി പറയാം അമ്മയ്യാത്ത ചോദ്യ. ആള് വെളിപ്പെടുത്താൻ വയ്യാത്ത കാലത്താ ഇദ്ദേഹം വേഷപ്രച്ഛന്നനായി നടക്കുക. ആരാടാ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അദ്ദേഹം ഓടി അടുത്ത വീട്ടിൽ ചെന്ന് കയറി. അത് വരുത്തില്ല, പക്ഷെ വീട്ടുപേര് ഞാൻ പറയാം. നെല്ലിമൂട്ടില്, അടൂരിൽ നെല്ലിമൂട്ടില് എരുത്തിൽ ചെന്ന് കയറി. നെല്ലിമൂട്ടിക്കാർക്ക് വേണ്ടതുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. സ്തോത്രം. നെല്ലിമൂട്ടിലെ എരുത്തിൽ ചെന്ന് കയറിയപ്പോഴും അമ്മച്ചി കൊച്ചുമോൾക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുക. അമ്മച്ചി ചോദിച്ചു, അയ്യോ അതാരാ എരുത്തിൽ നിൽക്കുന്നത്? കുഞ്ഞെ ഇഞ്ഞു വാ, ഈ എറയത്ത് കയറി ഇരുന്നാത്തെന്ന് പറഞ്ഞു. അദ്ദേഹം എറയത്തേക്ക് ചെന്നു. പെട്ടെന്നൊരു തുവർത്ത് ഒരു അതേ കൊച്ച് തുണി കൊണ്ടു കൊടുത്തു. തല തോർത്ത് കുഞ്ഞെ പനി പിടിക്കുമെന്ന് പറഞ്ഞു. തല തോർത്തി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോനെ നീ എവിടെ പോകാനാ? അമ്മച്ചി എനിക്ക് തിരുവനന്തപുരം. അയ്യോ തിരുവനന്തപുരത്തോ? ഇനി പോകണ്ട മോൻ, ഇന്ന് രാത്രി ഇവിടെ സ്റ്റേക്ക് കഴിഞ്ഞു കൂടിയിട്ട് നാളെ രാവിലെ പോയാൽ മതി. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. കുഞ്ഞിന് ചോറ് കൊടുത്ത് ഉറക്കിയിട്ട് അമ്മച്ചി അടുക്കളയിൽ കയറി ആവശ്യം പോലെ ആഹാരം വിളമ്പി ഈ അപരിചിതന് കൊടുത്തു. അതേ ഒരു പുതപ്പുമൊക്കെ കൊടുത്തു. അദ്ദേഹം അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അമ്മച്ചി കൊടുത്ത ആഹാരവും കഴിച്ച് അമ്മച്ചി കൊടുത്ത പുതപ്പും പുതച്ച് അദ്ദേഹം കിടന്നുറങ്ങി. 6 മണിയായപ്പോൾ അമ്മച്ചി വിളിച്ചു, മോനെ നേരം വെളുത്തു, ഇനി വെയിലാകുന്നതിന് മുമ്പേ മോനെ നടക്കാമെങ്കിൽ നടന്നോളാം പറഞ്ഞു. സ്തോത്രം. അദ്ദേഹം എഴുന്നേറ്റ് അമ്മച്ചിയുടെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ണിക്കൂടെ കുടുകുടാ കണ്ണുനീർ വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, എന്റെ അമ്മച്ചി, എന്റെ ആയുസ് ഞാനിത് മറക്കത്തില്ല കേട്ടോ, എന്റെ ആയുസ് ഞാനിത് മറക്കത്തില്ല. അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിച്ചു. നാളുകൾ അധികം കഴിഞ്ഞില്ല, മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് മടങ്ങി വരുന്ന ദിവസമായി. വലിയ ആഘോഷ പരിപാടികൾ തയ്യാറായി. പക്ഷെ മാർത്താണ്ഡവർമ്മ പറഞ്ഞു, ആഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് ഒരു സംഭവം, ഒരു കാര്യം നടക്കണം. പല്ലക്കുമായി അടൂരിലേക്ക് പോയിക്കൊള്ളൂ. നെല്ലിമോട്ടിലെ അമ്മച്ചിയെ വെഞ്ചാമരം വീശി പല്ലക്കിലിരുത്തി കൊണ്ടുപോരാൻ പറഞ്ഞു. പട്ടാളക്കാരു അമൻ പല്ലക്കുമായി അടൂരിന് പോകുമ്പോൾ അമ്മച്ചിയെ വെഞ്ചാമരം വീശി തിരുവനന്തപുരത്തിന് കൊണ്ടുപോകുവാന് ഒരുങ്ങി പോകുമ്പോൾ മാർത്താണ്ഡവർമ്മ പറഞ്ഞു, വേറെ ഒരു അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകണം അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയെ കൂടെ. പക്ഷെ അവളെ പൂജപ്പൂരയ്ക്ക് അയക്കാനാ, കൈകൾ ബന്ധിച്ച് നടുറോഡിലൂടെ നടത്തിയെ കൊണ്ടുപോരാവെന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ ചെന്ന് അമ്മച്ചി ആദ്യം അപ്പുറത്തെ വീട്ടിൽ അമ്മച്ചിയാ പിടിച്ചത്. കൈകൾ ബന്ധിച്ചപ്പോൾ അമ്മച്ചിക്ക് കാര്യം മനസ്സിലായി. സ്തോത്രം. അമ്മച്ചി പറഞ്ഞു, എന്തോ ചെയ്യാനാ, ഇനി എന്റെ ഉത്തരം എടുക്കാനൊക്കത്തില്ലല്ലോ. പട്ടാളക്കാർ വിചാരിച്ചു, അമ്മച്ചിയുടെ തണ്ട് ഇതുവരെ മാറിയിട്ടില്ല, ഉത്തരം എടുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞത് അമ്മച്ചിയുടെ പെരയുടെ ഉത്തരമാണെന്ന് അവർ കരുതി. ഉത്തരം പിടിച്ച് താഴെയിട്ടു, പെരയ്ക്ക് തീ കൊടുത്തു, അമ്മച്ചിയെ ബന്ധിച്ചു. അതേ നടു റോഡിലൂടെ പൂജപ്പുരയ്ക്ക് നടത്തുമ്പോൾ അപ്പുറത്തെ വീട്ടില് നെല്ലിമൂത്തിലെ അമ്മച്ചിയെ പല്ലക്കിനകത്ത് കയറ്റി വെഞ്ചാമരം വീശി കൊണ്ടുപോയി. സ്തോത്രം. മാർത്താണ്ഡവർമ്മയെ മാനിച്ചവൾ മാനിക്കപ്പെട്ടു, മാർത്താണ്ഡവർമ്മയെ നിന്ദിച്ചവൾ നിന്ദിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായവനെ മാനിക്കുന്ന നീ മാനിക്കപ്പെടും, അവനെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്റെ നാമത്തെ അറിയുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തെ അറിയാത്തവൻ മൃഗത്തെക്കാൾ കഷ്ടമാകട്ടോ. ഹോശേയാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ, നിനക്ക് സമ്പത്ത് തന്നത് ഞാനാണെന്ന് നീ അറിഞ്ഞില്ല, നിന്നെ സൗഖ്യമാക്കിയത് ഞാനാണെന്ന് നീ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ താഴ്ത്തും. സ്തോത്രം. എന്നാൽ എന്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തും. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തെ അറിയാത്തവൻ മൃഗത്തെക്കാൾ താണവനാണ്. സ്തോത്രം. കാളക്കെജമാനെ അറിയാം, കഴുതയ്ക്ക് തീറ്റി കിട്ടുന്ന സ്ഥലം അറിയാം. ഇന്നത്തെ ചില ഇരുകാലികൾ യജമാനെ അറിയത്തില്ല, തീറ്റി കിട്ടുന്ന സ്ഥലവും അറിയത്തില്ല. മൃഗത്തെക്കാൾ കഷ്ടം, പറവകളെക്കാൾ കഷ്ടമാണ് ദൈവത്തെ അറിയാത്തവൻ. കേട്ടോ, കൊക്കിനും മീവലിനും മടങ്ങി വരവിനുള്ള സമയം അറിയാം, എന്നാൽ ചില പിന്മാറ്റക്കാരി ചാത്താലും മടങ്ങി വരികയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ അറിയാത്തവൻ മൃഗത്തെക്കാൾ, ആമേൻ, പറവയെക്കാൾ അധപ്പതിച്ചവനാണ്. എന്നാൽ എന്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ അറിയാവുന്നതിന് എന്നാ തെളിവ്? ദാനിയേൽ പറയുന്നു, തങ്ങളുടെ നാം ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, അവര് വീര്യവും പ്രവർത്തിക്കും. സ്തോത്രം. അവരെ ദൈവം ഉയർത്തും. സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാക്കുനെല്ലില്ലാത്തവണ് തട്ടിവിട്ടതല്ല ദാനിയേൽ. കേട്ടോ, അനുഭവത്തിലൂടെ തെളിയിക്കാൻ അവൻ തയ്യാറാണ്. ദാനിയേലിന്റെ തലമുറയിൽ എന്തെല്ലാം തകർന്നു വീണെന്ന് നിങ്ങൾക്കറിയാമോ? ദാനിയേലിന്റെ തലമുറയിൽ ഇസ്രായേൽ സാമ്രാജ്യം തകർന്നു വീണു, യെരുശലേം തകർന്നു വീണു, യെരുശലേം ദേവാലയം കത്തി വീണു. സ്തോത്രം. അവന്റെ തലമുറയിലാണ് ബാബിലോൺ സാമ്രാജ്യം തകർന്നു വീണത്. അവന്റെ തലമുറയിലാണ് അതേ നെബുക്കദ്നേസർ കാളയെപ്പോലെ പുല്ല് തിന്നത്. അവന്റെ തലമുറയിലാണ് ബൽസസർ ചക്രവർത്തിയുടെ ഏപ്പ് ദൈവം ഇളക്കിയത്. സ്തോത്രം. അവന്റെ തലമുറയിൽ പലതും തകർന്നു വീണു, എന്നാൽ ദാനിയൽ ഉറച്ചു നിന്നു. പിതാക്കന്മാരുടെ പട്ടണത്തിൽ അവൻ ദൈവത്തിന് വേണ്ടി നിന്നു, ദേവാലയത്തിൽ അവൻ സത്യത്തിന് വേണ്ടി നിന്നു. അന്യദേശത്തും പദവിയില്ല, ദേവാലയം ഉണ്ടായിരുന്നപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി നിന്നവൻ ദേവാലയം ചുറ്റുകഴിഞ്ഞപ്പോഴും അവൻ ആരാധനയ്ക്ക് വേണ്ടി നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. അന്യദേശത്ത് അവൻ വിശുദ്ധിയെ പാലിച്ചുകൊണ്ട് നിന്നു, വേർപാടിന് വേണ്ടി നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാടോടുമ്പോൾ നടുവേ ഓടുവാനല്ല അവൻ തയ്യാറായത്, വ്യക്തിത്വം കക്കുവാൻ, ഡിക്റ്റേറ്റ് സൂക്ഷിക്കുവാൻ, വേർപാട് പാലിക്കുവാൻ, സത്യവിശ്വാസത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുവാൻ ദാനിയൽ തയ്യാറായി. അവൻ സിംഹാസനത്തിൽ ദൈവത്തിന് വേണ്ടി നിന്നു, സിംഹക്കുഴിയിലും പദറിയില്ല. കേട്ടോ, സിംഹക്കുഴിയിലും ഉറച്ചു നിന്നു. അവന്റെ സ്നേഹിതന്മാരുടെ ചരിത്രം നോക്കൂ, അവർ ദൈവത്തിന് വേണ്ടി നിന്നു, തീച്ചൂളയുടെ മുൻപിലും പദറിയില്ല, തീച്ചൂളയുടെ നടുവിലും അവർ ഉറച്ചു നിന്നു. സ്തോത്രം. ശദ്രക്കും മേശക്കും അവേദനഹോവും സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്നു. ആമേൻ. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും. ദൈവജനമേ, എല്ലാ ഇസങ്ങളും ദൈവജനത്തിനെതിരായി സദകുടഞ്ഞെഴു നിൽക്കുവാൻ പോകുന്ന ഈ അന്ത്യകാലത്തിന്റെ അന്ത്യകാലത്ത് സത്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ നിന്റെ ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിയുവാൻ, രുചിച്ചറിയുവാൻ നീ തയ്യാറാകണം. അങ്ങനെ അറിയുന്നവനെ ദൈവം ഉയർത്തും. സ്തോത്രം. അതെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവത്തെ അറിഞ്ഞ ജനത്തെ നിങ്ങൾ നോക്കൂ. നെബുക്കദ്നേസറിന്റെ കൊട്ടാരത്തിലേക്ക് നാല് സിംഹാസനങ്ങൾ നെബുക്കദ്നേസറിന്റെ സിംഹാസനത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് ഉയർത്തി. ആർക്ക്? ഒന്ന് ശദ്രക്കിന്, ഒന്ന് മേശക്കിന്, ഒന്ന് അബേദ്നെഹോവിന്, ഒന്ന് ദാനിയലിന്. ദൈവത്തെ അറിയുന്നവനെ ദൈവം ഉയർത്തും. സ്തോത്രം. ദൈവത്തെ അറിയുന്നവനെ ദൈവം ഉയർത്തും. ചരിത്രം അത് വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും അടുത്ത വാക്യം വായിക്കാൻ ഞാൻ വിശദീകരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. He shall call upon me and I will answer him. അവൻ എന്നെ എന്നിടത്തിൽ നോക്കി കൂപ്പിടുവേൻ, ഞാൻ അവന് മറുത്തരവല്ലുവേൻ. അവൻ എന്നെ നോക്കി വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരവാരണം. സ്തോത്രം. നാം ഇന്ന് രാത്രി ആരുടെ അടുക്കലാണ് ആയിരിക്കുന്നതെന്ന് അറിയാമോ? അവൻ മറുപടി നൽകുന്ന ഒരു ദൈവത്തിന്റെ അടുക്കൽ. സ്തോത്രം. ഉത്തരവല്ലുന്ന ഒരു ദൈവത്തിന്റെ അടുക്കൽ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവില്. സ്തോത്രം.
നമ്മുടെ കരച്ചിൽ കാണുവാൻ ആരുമില്ലെന്ന്, നമ്മുടെ നിലവിളി കേൾക്കുവാൻ ആരുമില്ലെന്ന്, എന്റെ വലച്ചിൽ കാണുവാൻ ആരുമില്ലയോ എന്ന് ചോദിച്ച് നീ കലങ്ങുമ്പോൾ ജീവിതത്തിന്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ച് തണ്ടുവലിച്ച് നീ വലഞ്ഞു കഴിയുമ്പോൾ ആമേൻ നാലാം യാമത്തിൽ അലറി അടുക്കുന്ന തിരമാലയുടെ മീതെ നടന്നു വന്ന് നിന്റെ നിലവിളിക്ക് ഉത്തരവരുന്ന ഒരു കർത്താവാണ് അവൻ. അവൻ മറുപടി നൽകുന്നവനാ. നിങ്ങളുടെ നടുവില് സ്തോത്രം. നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കും. പാസ്റ്റർ സ്റ്റീവന്റെ നമ്പർ അയച്ചു. ഹലോ പാസ്റ്റർ ജോയ്, ജോയ് ജോസഫ് പാസ്റ്ററെ അടിച്ചു. സ്തോത്രം. അടുത്ത പാസ്റ്റർ അടിച്ചു, മാമച്ചൻ പാസ്റ്റർ അടിച്ചു. അയ്യോ, ചിക്കാഗോയിൽ കിട്ടാവുന്ന സകല നമ്പർ അടിച്ചു. പിന്നെ ഡാളസിലേക്ക് വിളിച്ചു, ഒക്ലഹോമയ്ക്ക് വിളിച്ചു, ന്യൂയോർക്കിന് വിളിച്ചു, ടെന്നസിക്ക് വിളിച്ചു, അറിയാവുന്ന സകല നമ്പർ കറക്കി. ആ മാസം ടെലിഫോൺ ബില്ല് പത്തരട്ടി. സ്തോത്രം. എല്ലാ നമ്പരും കറക്കും, പക്ഷെ കറക്കി കറക്കി നീ കറങ്ങും. നീ കറങ്ങും. സ്തോത്രം. എന്നാൽ ഏത് നമ്പർ കറക്കിയാലും നീ കറങ്ങും. എന്നാ നിന്നെ കറക്കം തീരാ ഞാനൊരു നമ്പർ പറഞ്ഞുതരാം, കറക്കിക്കോ. സ്തോത്രം. ഹാലലിയ. ഒരു നമ്പർ ഞാൻ പറഞ്ഞുതരാം, വേറെ കോളൊന്നും അതിന് വേണ്ട. ലൈറ്റ്നിങ് കോൾ ആണ്, എസ് ടി ഡി സിസ്റ്റം അവിടെ ഇല്ല. ഡയറക്ട് ലൈറ്റ്നിങ് കോൾ. നമ്പർ ഓർത്തിരിക്കാൻ വളരെ എളുപ്പം. ഏറിയ കോഡേ വേണ്ട. പിന്നെ നിങ്ങൾ ഏറിയ കോൾ അടിച്ചേ അടിക്കത്തുള്ളെന്ന് നിർബന്ധമാണ്. ഏറിയ കോഡും പറഞ്ഞുതരാം. ആദ്യം ഒന്നടിക്കണം, പിന്നെ 24 അടിക്കണം, പിന്നെ 333 അടിക്കണം. അതാ നമ്പർ. ഒന്നെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി ഒന്നാം ഭാഗം ഒന്നാ എന്ന് വെച്ചാൽ പഴയ നിയമം. 24 24 എന്ന് പറഞ്ഞാൽ ഇരമ്യാ പ്രവചനം ഒന്നാ. 333 എന്ന് പറഞ്ഞാൽ 33 അത് വിളിച്ചു അന്നര മറുപടിയാ. സ്തോത്രം. എന്നെ വിളിച്ച വെച്ചിട്ടും ഞാൻ നിന്നെ കുത്തരവരണം. നീ അറിയാത്തതും അഗോചരമായതും മഹത്തരമായതും അപ്പോൾ ഞാൻ വെളിപ്പെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ നോക്കി പ്രശ്നത്തിന്റെ നടുവിൽ കറക്കിയാ നീ കറങ്ങും. എന്നാൽ ആ നമ്പർ വിളിച്ചു നിന്റെ കറക്കം വന്ന് തീരും. സ്തോത്രം. അവൻ മറുപടി നൽകുന്ന ദൈവമാണ്, അവൻ ഉത്തരവരണം ദൈവമാണ്. എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സംഭവമുണ്ട്. സ്തോത്രം. യേശു കർത്താവ് സ്വർഗീയ മഹിമ ആകവേ വെടിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്നത് താതന്റെ മാർവൻ ദൂതന്മാരുടെ സേവയും സ്വർഗസിംഹാസനവും വിട്ട് ഈ താണലോകത്തിൽ ഇറങ്ങി വന്നത് എന്റെയും നിന്റെയും പാപം വഹിച്ച് എന്റെയും നിന്റെയും അകൃത്യം ചുമന്ന് എന്റെയും നിന്റെയും സമാധാനത്തിന് ശിക്ഷയേറ്റ് എനിക്കും നിനക്കും വേണ്ടി മരിക്കുവാനാണ് അവൻ വന്നത്.
കർത്താവ് പലപ്പോഴും പറഞ്ഞ എന്റെ നാഴിക വന്നിട്ടില്ല. എപ്പോഴും പുരുഷാരവനെ തിക്കുക. കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്ന രണ്ടുപേർക്ക് പേര് മാറിയിട്ടില്ല. ഇടിമക്കൾ. കർത്താവ് വിട്ട പേരാ ഇടിമക്കൾ. കാര്യം എന്താ പറയുക, അവരെ എല്ലാത്തിനും ഇടിക്കും. ഇടത്ത് മരത്തിൽ അവർക്ക് നിൽക്കണം, വേറെ ആരിടത്ത് മരത്തിൽ നിന്നാലും ഇടിക്കും. സ്തോത്രം. ഒന്നാമത് 10 ദിവസം കയറി മുമ്പേക്ക് അവരിടിക്കും. ഇടിമക്കൾ ഇവർക്ക് കൂടെ നിൽക്കണം. എന്നാൽ ഒരു ദിവസം കർത്താവ് പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു,
വരുവീ, നമുക്ക് എരിശലേമിലേക്ക് പോകാം. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ എത്തിക്കപ്പെടും. അവരുടെ ചേവകർ അവനെ പിടിക്കും, അവനെ തല്ലി ചതയ്ക്കും, കൊല്ലും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യന്മാരോ ഭയപ്പെട്ടു. ഇപ്പൊ ആർക്ക് ഇടത്ത് നിൽക്കേണ്ട, വലത്ത് നിൽക്കേണ്ട, മുമ്പിൽ നിൽക്കേണ്ട, എല്ലാം പുറകോട്ട് മാറി. ിലേക്ക് നടന്നു. കുറെ ശിഷ്യന്മാരും പുതുക്കെ വരിക. സ്തോത്രം. ഭയപ്പെട്ടാ മാരനെ. ഹല്ലേലൂയ. അടുത്ത വാക്യം, അവൻ എരിഹോവിൽ കൂടെ പോയേ തീരുമായിരുന്നു. സ്തോത്രം. എരിഹോവിൽ കൂടെ അവൻ പോകണമായിരുന്നു. ഇതിനു മുമ്പ് പലപ്പോഴും പോയിട്ടുണ്ട്, പക്ഷേ ലാസ്റ്റ് വിസിറ്റ്. സ്തോത്രം. അന്തിമമായി എരിഹോവിൽ കൂടെ ഒന്ന് പോയേ പറ്റൂ. അങ്ങനെ എരിഹോവിൽ കൂടെ വരികയാണ്. ആരവാരം കേട്ട് അതേ എരിഹോവിന്റെ വഴിത്തലയ്ക്കൽ ഒരുത്തൻ ഇരിപ്പുണ്ടായിരുന്നു. പേര് പറഞ്ഞിട്ടില്ല. അവൻ ആരുടെ മോനാന്ന് പറഞ്ഞിട്ടുണ്ട്. തീമായി പേരല്ലാതെ തീമായിയുടെ മോൻ എന്നാ പറഞ്ഞേക്കുന്നത്. തീമായി എന്ന് വെച്ചാൽ കുരുടൻ എന്ന അർത്ഥം. തീമായിയുടെ മോൻ എന്ന് വെച്ചാൽ കുരുടന്റെ മോനെന്നാ. സ്തോത്രം. യവന്റെ പ്രത്യേകത കേൾക്കണം. ജനിച്ചപ്പോഴേ കുരുടനാ. യവൻ ആ മധുരേട്ടിലത്തെ പാരമ്പര്യമുള്ളവൻ. അപ്പൻ കുരുടൻ, അപ്പന്റെ അപ്പൻ കുരുടൻ. ജനിച്ചപ്പോഴേ കുരുടൻ. ഭയങ്കര പാരമ്പര്യ കുരുടന്മാരുടെ പാരമ്പര്യം. അവൻ ചോദിച്ച എന്തുവാ ശബ്ദം? ജീസസ് ഇസ് പാസിംഗ്. ജീസസ് ഇസ് പാസിംഗ്. ഹൂ? ജീസസ്. ജീസസ്. ദി മിറക്കിൾ വർക്കർ. യെസ്. ജീസസ്. ഹു ഹീൽസ് ദി ലെപ്പർ. He heals the broken hearted. Who heals the blind? Who heals the deaf? Yes, Jesus. Jesus of Nazareth. The same Jesus. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹല്ലേലൂയ ഭർത്തിയുമായി വിളിച്ചു, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ശിഷ്യന്മാരുടെ ഒരുത്തം വന്നവന്റെ തലയ്ക്ക് ഒരു അടി അടിച്ചു. ആരാ പത്രോസ് എന്നായിരിക്കുന്ന എന്റെ വിശ്വാസം. കാരണം പത്രോസ് ആയി ഈ പരിപാടിയൊക്കെ ഗുരു ബന്ധപ്പെട്ടു പോകാൻ നിന്റെ നിലവിളിയൊക്കെ മിണ്ടായിടാ. പക്ഷെ അടുത്ത വാക്യം, അവനോ ഏറ്റവും ശബ്ദമുയർത്തി വിളിച്ചു. സ്തോത്രം. അവൻ ആരെല്ലാം തലക്കടിച്ച് ഇങ്ങനെ വരിച്ചു കയറണോടാ എന്നൊക്കെ ചോദിച്ചാലും ആവശ്യക്കാരൻ അവന്റെ ആവശ്യം നിറവേറ്റപ്പെടുന്ന വരെ വിളിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവനോ ഏറ്റവും അധികം ശബ്ദമുയർത്തി വിളിച്ചു. അടുത്ത വാക്യം, യേശു അവിടെ നിന്നു. ബന്ധപ്പെട്ട് എരിശിലേമിലേക്ക് പോയവൻ നിന്നു. ആമേൻ.
നാശത്തിന്റെ വഴിത്തലക്കൽ പിച്ചപ്പാളയും എടുത്ത് പിച്ചക്കുപ്പായവും ഇട്ട് ആമേൻ ഹല്ലേലൂയ വഴിത്തലക്കൽ കൂത്തിയിരുന്ന് നിലവിളിച്ച ഒരു ഭിക്ഷക്കാരന്റെ നിലവിളി കേട്ട് എന്റെ യേശു നിന്നെങ്കിൽ അവന്റെ ചങ്കിലെ ചുടുചോര കൊണ്ട് വിലക്കി വാങ്ങപ്പെട്ട ദൈവവൈതലെ നിന്റെ ഹൃദയത്തിന്റെ നടുവീർപ്പിന്റെ ശബ്ദം കേട്ടിട്ട് അവൻ മറികടന്നു പോകുകയില്ല, അവൻ നിൽക്കും. അവനെ വിളിക്കാൻ പറഞ്ഞു, അത് കേട്ടപ്പോഴ് ഈ കുള്ളൻ ചാടിയിരുന്ന തിരഞ്ഞെടുപ്പുണ്ടോ? സാധാരണ വീട്ടിലിരുന്നെങ്കിൽ നമുക്കറിയാം ആദ്യം പാളണം, പിന്നെ വഴി തപ്പും, പിന്നെ നടക്കുന്ന അറിയാവുന്ന അറിയപ്പോ എടുത്തൊരു ചാട്ടോ അവൻ ചാടിയേ. രാവിലെ മുതൽ പിച്ചതണ്ടി കിട്ടിയതെല്ലാം പാള കിടപ്പുണ്ട്, പക്ഷെ പാള എടുത്തില്ല. മറന്നുപോയതാണോ? അല്ല അല്ല, എന്റെ യേശുവിന്റെ അടുക്കൽ ചെന്ന കുത്തുപാള എടുക്കേണ്ട ഗതികേടൻ ആയുസിൽ ഉണ്ടാകത്തില്ലത് അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ എടുക്കാൻ. സമയം വളരെ പോകുന്നു, എനിക്ക് ഇവിടെ നിന്നോട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. സാക്ഷ്യം പറയണമെന്ന് എല്ലാരും പറഞ്ഞ, പക്ഷേ ഞാൻ സാക്ഷ്യം പറഞ്ഞ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഹാലല്ലേ, ഞാൻ ആ ഭാഗം എടുത്ത് പറയാം 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 പറയാതെ ഇരിക്കല്ലേ അവിടെ. ഹാലല്ലയ്യ പ്രൈസ് ദ ലോർഡ്, ഹാലല്ലയ്യ സ്തോത്രം. അവൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടാൻ തുടങ്ങിയ ആ കൊള്ളൻ ഓടുക, എങ്ങനെ കണ്ണു കാണാൻ വയ്യാത്ത ഓടിയൊന്നും എനിക്കറിയത്തില്ല. അവൻ ഓടി എന്ന ഒരു കാര്യം, ആ ഓടിയപ്പോഴ അവനൊരു കാര്യം മനസ്സിലായത്, അവന്റെ കുപ്പായം ഉണ്ടല്ലോ അത് ഉടക്കാൻ തുടങ്ങി. സ്തോത്രം, ഇത് സ്വിച്ച് വല്ലി കൊണ്ടുപോയി തയ്പ്പിച്ച കുപ്പായല്ല, അവന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ കുരുടനായിരുന്നു, അന്നേ തച്ചതാ. അത് കഴിഞ്ഞപ്പോ അപ്പൻ കുരുടനായിരുന്നു, അദ്ദേഹം ഇട്ടതാ. സ്തോത്രം, പിന്നെ കൊച്ചുമോന് കൊടുത്തതാ ഇത്. സ്തോത്രം, അങ്ങ് പാരമ്പര്യമായിട്ട് കിട്ടിയ കുപ്പായമാ ഇത് കേട്ടോ, ഫിറ്റ്വെല്ലിൽ ഉറപ്പിച്ചൊന്നുമല്ല, ഇതിങ്ങനെ കിട്ടി വന്ന. സ്തോത്രം, അത് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചേരാത്തതുകൊണ്ട് അവൻ ഓടിയപ്പോ ഇത് ഉടക്കാൻ തുടങ്ങി. പലർക്കും യേശുവിന്റെ അടുക്കൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിലും പണ്ടേ കിട്ടിയ കുപ്പായം ഇട്ട് ഉടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ കുപ്പായം വലിച്ചു ദൂരെ എറിഞ്ഞാ. സ്തോത്രം, ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കൽ ഓടി വരുന്നതിന് തടസ്സമായിട്ട് വല്ല കുപ്പായം ഉണ്ട് ഊരി എറിഞ്ഞു വാ. സ്തോത്രം, ഹല്ലേലൂയ. പേടിക്കണ്ട, ആ കുപ്പായത്തെ കുറിച്ച് ആ പഴഞ്ഞ പാരമ്പര്യത്തിന്റെ കുപ്പായം അറിയൂ. രക്ഷാവസ്ത്രം നിന്നെ അണിയിക്കും, തേജസ്സിന്റെ വസ്ത്രം നിനക്ക് തരും, വിശുദ്ധരുടെ വസ്ത്രാലങ്കാരം അവൻ നിനക്ക് തരും, കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി അങ്കി നിനക്ക് തരും, അവസാനം കല്യാണ വസ്ത്രവും തരും. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ വന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരേണ്ടോ? അവൻ തലയൊറിഞ്ഞൊന്നുമില്ല. സ്തോത്രം, ഡിന്നർ കഴിച്ചില്ല, ഉച്ചയ്ക്ക് വല്ല കാപ്പി കുടിക്കാൻ പൈസ തരണമെന്ന് അവൻ പറഞ്ഞില്ല, ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് ആരുടെ മുമ്പിലാ നിൽക്കുന്നതെന്ന് അവൻ അറിയായിരുന്നു, എനിക്ക് കാഴ്ച കിട്ടണം. സ്തോത്രം, അവൻ ആ നിമിഷം കാഴ്ച കിട്ടി. അടുത്ത വാക്യം, അവൻ യാത്രയിൽ കർത്താവിനെ അനുഗമിച്ചു. സ്തോത്രം, ചിലർക്ക് കാഴ്ചയൊക്കെ വേണം, അതുവരെ കർത്താവിന്റെ അടുത്ത് നിൽക്കും. കിട്ടിക്കഴിയുമ്പോൾ ഇട്ടേച്ചു വരുന്ന കുപ്പായവും കളഞ്ഞേച്ച് വരുന്ന പാളയം എടുക്കാൻ പോകും. സ്തോത്രം, അവൻ പാളയം എടുക്കാൻ പോയില്ല, കുപ്പായം എടുക്കാൻ പോയില്ല, യാത്രയിൽ ക്രൂശിന്റെ നിന്ന ചുമക്കാൻ പോയ യേശുവിനെ പുറകെ പോകാൻ അവൻ തയ്യാറായി. ഇന്ന് രാത്രി ക്രൂശിന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ പോകുക. ഹല്ലേലൂയ. വിളിച്ചു വെച്ചിരിക്കുമ്പോൾ ഉത്തരമല്ലെന്ന് കേട്ടാ. അടുത്ത വാക്യം, കഷ്ടകാലത്ത് ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന വാക്തത്വം, സുഖകാലത്ത് നിന്റെ സുഖകാലത്ത് എവിടെ പോയിരിക്കും? എവിടെ ആയിരിക്കും? സംശയിക്കണ്ട, കണ്ടാലും എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. കാലാവസ്ഥാനത്തുള്ള എല്ലാ നാളും ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, എല്ലാ നാളും. പക്ഷേ ഇവിടെ എടുത്തു പറയുക, സുഖകാലത്ത് ഞാൻ കൂടിയിരിക്കും, എന്താ കാര്യം എന്നറിയോ? സ്തോത്രം, കഷ്ടകാലത്ത് കൂടിയിരിക്കുന്നു പറഞ്ഞേ, സുഖകാലത്ത് എല്ലാരും കൂടിയിരിക്കും. കഷ്ടകാലം ആകുമ്പോഴേ വെറുക്കെ പുറകോട്ട് പറഞ്ഞേ. സ്തോത്രം, സുഖകാലം ആകുമ്പോഴാണെങ്കിലും ഉണ്ടല്ലോ, ഇല്ലാത്ത ബന്ധമെല്ലാം അന്നേരം ഉണ്ടാവും, നമുക്കറിയത്തില്ലയോ. അങ്ങ് മലയൊക്കെ തിരുമേനി അറിയത്തില്ല, അത് ആരാന്നറിയോ? ഞാനാ കുടുംബത്തിലല്ലേ, എന്റെ വല്യമ്മച്ചിയുടെ അനിയത്തിയുടെ കൊച്ചമ്മയുടെ മരുമോടെ രണ്ടാമത്തെ ആങ്ങളയുടെ മകന്റെ മരുമോടെ അനിയത്തിയുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന കണ്ടോ. പേര് വന്നപ്പോഴത്തെ കാള് മാറി വാക്കുന്നത്, എന്തൊരു ബന്ധമല്ലേ. എന്നാൽ സ്വന്തം അമ്മയുടെ മോനാണെങ്കിലും കഷ്ടതയുടെ നടുവിലാണ് ഇന്നാളെ കണ്ടാൽ അറിയുമായിരിക്കും ആള് മാറി. അതാ അതാ ഭക്തൻ പറഞ്ഞത്, കണ്ടിട്ടും കാണാതെ അങ്ങ് മാറുക. സ്തോത്രം, ഹല്ലേലൂയ. സുഖകാലത്ത് എല്ലാരും കൂടിയിരിക്കും, കഷ്ടകാലത്ത് എല്ലാരും പുറകോട്ട് മാറും, എന്നാൽ അവൻ നിന്നെ കൂടെയിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും വലിയ തെളിവാണ് യോബിന്റെ ചരിത്രം. കിഴക്കരുടെ നാട്ടിൽ രാജാക്കന്മാരുടെ രാജാവായിട്ട് അവൻ വാഴുമ്പോഴ് അതേ ചെറുപ്പക്കാരൊക്കെ ഒന്ന് വായും പൊത്തിയാ നിൽക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, എല്ലാരും വായും പൊത്തിയാ നിൽക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുവാദത്തോടുകൂടെ സാത്താൻ അവന്റെ വേലിക്കകത്ത് കയറി. ദൈവം ഇതിലെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം അനുവദിക്കാതെ ഒറ്റ ചെകുത്താൻ ഇതിന്റെ വേലിക്കകത്ത് കാലിപുത്തി തരാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ ഒരു പിശാചിന്റെ വേലിക്കകത്ത് കയറത്തില്ല കേട്ടോ. കയറി തൊടാൻ തുടങ്ങി. സംഭവിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഒറ്റയിടി 10 വീട് കത്തി, ഒരിടിയെ പറ്റിയുള്ളൂ. യോവിന്റെ 10 മക്കളുടെ വീടും കത്തി. ഇപ്പം കുടുംബ വീട് മാത്രം ഉണ്ട്, അപ്പച്ചനും അമ്മച്ചി, ബാക്കിയെല്ലാം പോയി. സ്തോത്രം. ദാസന്മാരെ എല്ലാം പോയി, ഒട്ടകം എല്ലാം പോയി, ആടും മാടും എല്ലാം പോയി, എല്ലാം തീർന്നു, സകലവും തീർന്നു. സ്തോത്രം. സാത്താൻ യോവിന്റെ ശരീരത്തിലും തൊട്ടു ക്യാൻസറസ് വ്രണങ്ങൾ. നിങ്ങളത് ശ്രദ്ധിച്ച്, ചാരം വാരിയിട്ട് ഒട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടിയിരിക്കുന്ന യോവിനെ ഒന്ന് ശ്രദ്ധിക്കാവോ? അവനിരുന്ന് ചൊറിയ അങ്ങനെ ഇരിക്കുമ്പോഴ സ്തോത്രം. യോവിന്റെ ഭാര്യ, അവിടെ പേര് നിങ്ങൾക്ക് അറിയാവോ? യോവിന്റെ ഭാര്യയുടെ പേര് അജിബ്രതന്റെ മിസ്സിനാക്കി ക്യൂസിൽ ഫസ്റ്റ് കിട്ടുന്ന കേട്ടോ. ആരാ പൊട്ടി? അതുവരെ യോവ് അങ്ങനെ വിളിച്ചിട്ടില്ല, അതിനുശേഷവും വിളിച്ചിട്ടില്ല. ആദ്യം അവസാനം വിളിച്ച വിളിയാതെ കേട്ടോ. സ്തോത്രം. അതുവരെ നല്ല പേരൊക്കെ വിളിച്ച്. ലാസറിന്റെ കൂടെ ഉള്ള നരവാൻ, നരകത്തി പോന്നവന്റെ പേര് ഇവിടെ കാണുകയല്ല. സ്തോത്രം. ഹാലലിയ എന്നാൽ ലാസറിന്റെ പേരുണ്ട്. സ്തോത്രം. ഹാലലിയ. അബ്രഹാമിന്റെ ഭാര്യയുടെ പേര്, സാറായിയുടെ പേര് വെണ്ടയ്ക്കാൽ ചരത്തിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ പൊട്ടി, എന്താ പൊട്ടി? അവൾ ഉടമ്പടി ധരിച്ചേച്ച് വന്ന് നിൽക്കുക. ഇപ്പം അവളുടെ ഉടമ്പടിയൊക്കെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആമേൻ. കർത്താവ് നമുക്ക് നൽകുന്ന ഏത് പരിതസ്ഥിതിയിലും അങ്ങയോട് മാത്രം പറ്റുന്നത് അങ്ങയെ മാത്രം സ്നേഹിച്ച് മാനിച്ച് ആമേൻ. അങ്ങക്ക് ശുശ്രൂഷ ചെയ്ത് മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ പറ്റി നിന്ന് ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ ചുമതലകളും നടപടിയായി നിവർത്തിച്ചുകൊള്ളാവുന്ന ദൈവത്തിന്റെയും ദൈവസഭയുടെയും മുൻപാകെ വെച്ച് ഞാൻ നിനക്ക് ഉറപ്പായി വാക്ചത്വം തരുന്നു എന്ന് പറഞ്ഞ് വന്നതാ. സ്തോത്രം. ഇപ്പൊ ഉടമ്പടിയും തെറ്റിച്ചേച്ച് കഥകിന്റെ കീഴിൽ കയറി എന്നു പറയാ. സ്തോത്രം. സ്തോത്രം. എന്നാ സ്തോത്രമാ മനുഷ്യായത്? ദൈവത്തെ ശപിച്ച് ചാറ്. അയ്യോ, അപ്പോഴാ വിളിച്ചേടി പൊട്ടി. കാരണം എവിടെ ഫിലോസഫി? പൊട്ടിയുടെ ഫിലോസഫിയാ. വല്ലതൊക്കെ കിട്ടുമ്പോ സ്തോത്രം ചെയ്യും, കിട്ടാതെ വരുമ്പോ കടകിന്റെ കീഴിൽ കയറി എന്ന് ചീത്തയും പറയും. സ്തോത്രം. ഇയോ ഉണ്ടല്ലോ, ഇയോ സ്തോത്രം പറയുന്ന അതുകൊണ്ടല്ല. സ്തോത്രം. അവന്റെ ദൈവം ആരാണെന്ന് അവൻ അറിയാം. എടി പൊട്ടി, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് അവൻ എന്ത് തരുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അവൻ ആരെന്ന് എനിക്കറിയാം. അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്, എനിക്ക് വില കൊടുത്തവനാണ്. എടി പൊട്ടി, നിനക്കറിയാൻ വയ്യാത്ത ചിലത് എനിക്കറിയാം. നിന്റെ മക്കളെ ചാത്തുള്ളടി എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എടി നീയെ കഥകിന്റെ കീഴിൽ കയറിയുള്ളൂ, എന്റെ ജാമ്യക്കാരന് അടുത്തുണ്ട്. എടി പൊട്ടി, ദാസന്മാരെ പോയുള്ളൂ, എന്റെ സാക്ഷി ഉയരത്തിലുണ്ട്. എടി പൊട്ടി, നീ വിചാരിച്ചത് ഞാൻ ഈ കത്തതയിൽ അങ്ങ് ചാമ്പലാകുന്നു, ഇല്ല, പൊന്നിനെ പോലെ പുറത്തു വരും. എടി പൊട്ടി, നിനക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം എനിക്കറിയാം, എന്റെ ദൈവത്തോ സകലതും കഴിയുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ എന്റെ കൂടുണ്ട്. ദൈവ ഇതലേ, കർത്തതയുടെ തീച്ചുളയില് നിന്നെ വലിച്ചെറിഞ്ഞിച്ച് സ്വർഗത്തിൽ കുത്തിയിരിക്കുന്ന ഒരു ദൈവമല്ല നിന്റെ ദൈവം. സ്തോത്രം. സ്തോത്രം. നിന്റെ കഷ്ടങ്ങൾ നിന്റെ കൂടെ കഷ്ടപ്പെടുന്നവൻ. സ്തോത്രം. ഹാലലിയ. മരുഭൂമിയുടെ ചൂട് കഠിനമാണെങ്കിലും പ്രിയന്റെ മാർവ് സുഖമാണ്. സ്തോത്രം. ആമേൻ. പാളയത്തിന്റെ പുറത്ത് നിന്നെ കത്തിയാണെങ്കിലും അവനോട് കൂടെയുള്ള വാസം ശ്രേഷ്ഠമാണ്. ആമേൻ. അതേ തീച്ചുള കഠിനമാണെങ്കിലും തീച്ചുളയുടെ നടുവിൽ നാലാമന്റെ സാന്നിധ്യം ശ്രേഷ്ഠമാണ്. കഷ്ടകാലത്ത് ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്താൻ. സ്തോത്രം. വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവം. സ്തോത്രം. യോവിന്റെ ചരിത്രം നോക്കൂ. ആദ്യത്തെ ഇരട്ടി മഹത്വം. സ്തോത്രം. നിന്റെ കത്തതയുടെ ഇരട്ടി അനുഗ്രഹം ഇല്ലേ അമ്മച്ചി? കത്തത മാത്രമാണ് പണ്ട് പറഞ്ഞെങ്കിൽ ഒന്ന് നോക്കിയേ, തിരിഞ്ഞു നോക്കിയേ. കത്തതയുടെ ഇരട്ടി അനുഗ്രഹം തന്ന് നിന്നെ നടത്തിയവനാണവൻ. മനുഷ്യനില്ലാത്ത കാര്യം പറയോ? മനുഷ്യനില്ലാത്ത എന്തെങ്കിലും പറയോ? സ്തോത്രം. അല്ലല്ലേ, അവനില്ലാത്ത ഒരു കാര്യമുള്ളൂ, തൃപ്തി. ബാക്കിയെല്ലാം ഉണ്ടവന്. മഹാജ്ഞാനിയായ ശലോമോൻ പറയുന്ന നാലിന് തൃപ്തിയില്ലെന്ന്, എനിക്ക് സമയം തരാമെങ്കിൽ ഞാൻ 40,000 തൃപ്തിയില്ലെന്ന് തെളിയിക്കാം. സ്തോത്രം. നാലിനല്ല, 40,000. സ്തോത്രം. കന്നട്ടയ്ക്ക് തരിയാ തരിയാന്ന് പറഞ്ഞ് മക്കളിൽ രണ്ടാ കൊണ്ടുപോകൊണ്ട് ഈ കുടുംബകലയങ്ങൾക്ക് മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുടുംബകലയത്തിന് മുഴുവൻ കാര്യം എന്താണെന്നറിയോ? ബാശാനി പശുക്കട കണക്ക് ചില സഹോദരിമാരുണ്ട്. പശുക്കൾക്ക് ഒരു തുറവ് മുഴുവൻ കൊടുത്താലും പിന്നെ തലയാട്ടി കൊണ്ടിരിക്കും. കൊണ്ടുപോവാ. ഇതുപോലെ ചില സഹോദരിമാർ കൊണ്ടുപോവാ. ഫ്രിഡ്ജ് കൊണ്ടുപോവാ. എവിടുന്നിട്ട് കൊണ്ടുവരാനാ? എത്ര കിട്ടിയാലും മുഴുക്കാത്ത കുറെ പെണ്ണുങ്ങൾ, അതാ സകല പ്രശ്നത്തിനും കാരണം. സ്തോത്രം. അല്ലയ്യ, പലർക്കും തൃപ്തിയില്ല കേട്ടോ, തൃപ്തിയില്ല. ചിലക്കാണെങ്കിൽ അമിത ധനത്തിന്റെ ദാഹം, എത്ര കിട്ടിയാലും മുഴുക്കാത്ത ദാഹം. സ്തോത്രം. ചിലക്കാണെങ്കിൽ മദ്യാസക്തിയ, 13 നമ്പറിലെ കുറുക്ക് കണ്ടി മുഴുവൻ തീർക്കും, 18 നമ്പറിലെ തീർക്കും, പിന്നെ പുനലൂലു വന്ന് വിഷത്തണി അടിക്കും, അവിടെയും തീരത്തില്ല, പിന്നെ വൈപ്പും കര പോയി കുറുക്ക് കണ്ണി അടിച്ച് തീരും, അവിടെ വരുന്ന. വേറെ ചിലക്കാണെങ്കിൽ ജടാസക്തിയാ, ചമരക്കാരുടെ കൊച്ചുമക്കള് നമ്പർ 1, 2, 3, 4, 5 ഇപ്പോൾ ഭർത്താവല്ല 6 ചീട്ട് മറന്നു വരാം, അത് എന്നിട്ടും തൃപ്തിയില്ല. സ്തോത്രം. എന്തെല്ലാം വിധത്തിലുള്ള ദാഹങ്ങളാണെന്നറിയാമോ? ഹാമേൻ. ഇവക്കൊക്കെ ആര് തൃപ്തി കൊടുക്കും? ഞാൻ പറയട്ടെ, ശമരിയക്കാരുടെ ദാഹം തീർത്ത ജീവകല ഉറവയ്ക്ക് മാത്രമേ തൃപ്തി വരുത്തുവാൻ കഴിയുകയുള്ളൂ. ആർക്ക് തൃപ്തിയുണ്ട്? യേശു ഉള്ളത്തിലുള്ളവന് തൃപ്തിയുണ്ട്. യേശു ഉള്ളത്തിൽ വന്നാലേ തൃപ്തിയാകും. മനുഷ്യൻ തന്നാ തൃപ്തിപ്പെടത്തില്ല കേട്ടോ, മനുഷ്യൻ തന്നാ തൃപ്തിപ്പെടത്തില്ല. സമയമില്ല. സ്തോത്രം. ലോകത്തിന്റെ ചരിത്രത്തിലെ എത്ര വലിയ അവതാരശീലൻ തന്നാലും ഒഴുക്കിയില്ല. ലോകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും വലിയ അവതാരശീലൻ അബ്രഹാമാണ്. അതേ നാഷണൽ ഹൈവേയുടെ തീരത്താ, എക്സ്പ്രസ് വേയുടെ തീരത്താ താമസിക്കുന്നത്. മമ്മറയുടെ തോപ്പിൽ പുതിയ വർഷത്തിന്റെ ചുവട്ടിൽ ഉച്ചയാവുമ്പോഴ് സാറാമച്ചി അകത്തു നിന്ന് വിളിക്കും, അഡോണായ് ലഞ്ച് ഇസ് റെഡി. അഡോണായ് ശ്രദ്ധിക്കണേ, അഡോണായ് യജമാനനെ ലഞ്ച് ഇസ് റെഡി. നമ്മുടെ അവറാച്ചമാരാണ് കല്ലി അവറാച്ചന്. അദ്ദേഹം എഴുന്നേറ്റ് റോഡിലേക്ക് നോക്കും. അന്നേരം ആരെ കണ്ടാൽ ഓടിച്ചെന്ന് അവരെ കൊണ്ട് വന്നേ ഉച്ചയൂണിന് ഇരിക്കൂ. ഒരു ദിവസം തലയിലെത്തി നോക്കിയപ്പോൾ മൂന്ന് പേരാണ് നിൽക്കുന്നത്. ഓടിച്ചെന്ന് വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് അടുക്കളയിലേക്ക് നോക്കി, സറായ് അഡോണായ് വി ഹാവ് 3 more guests, ബ്രിങ് ഫുഡ് ഫോർ ദം. അഡോണായ് എന്താ, ഐ ആം സോറി, മൂന്ന് പേർക്ക് ലഞ്ച് മുഴുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് അതിനുവേണ്ടി പ്രിപ്പയർഡ് അല്ല ഞാൻ. അത് നീ എന്തിനാ വിഷമിക്കുന്നേ? തടുപ്പിച്ച കാളയെ നടക്കാൻ പറയൂ. സ്തോത്രം. ഷലോമീ വരൂ, മൂന്നടങ്കഴി മാവിന്റെ ചപ്പാത്തി വേഗമുണ്ടാക്കിക്കോ. ദാസിമാര് വന്നു, മൂന്നടങ്കഴി മാവ് എടുത്തു ചപ്പാത്തി. അവൻ ബീഫ് ഫ്രൈയും ചപ്പാത്തിയാ. സ്തോത്രം. തടുപ്പിച്ച പെട്ടുകാളയല്ല, തടുപ്പിച്ച കാള. സ്തോത്രം. വലിയ പോയവന് ഊണിന് മൂന്നടങ്ങഴി മാവിന്റെ ചപ്പാത്തിയും തടുപ്പിച്ച കാളയൊന്നും. സ്തോത്രം. ഇത്ര നാളിനുള്ളില് ഒന്ന് നോക്കിയേ, ഇതുപോലത്തെ അവതാരം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകുമെന്ന് തന്നെ സംശയം അല്ലേ? സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ അവതാരശീലന അബ്രഹാം എന്ന. സ്തോത്രം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, കൊടുത്താ കൊല്ലത്തും കിട്ടും കേട്ടോ. സ്തോത്രം. അല്ലെ, ഈ കേരളത്തിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ കൊല്ലംകാരെ ഫിസിക്കന്മാരെന്നാ പറയുന്നത്. പക്ഷെ കൊടുത്താ കൊല്ലത്തും കിട്ടും, നീ കൊടുക്കുന്ന അതേ അളവിന് കിട്ടും. സ്തോത്രം. നീ അളക്കുന്ന അതേ അളവിന്. അബ്രഹാം മൂന്ന് പേർക്ക് മൂന്നടങ്ങഴി മാവ് അളന്നു, മൂന്ന് പേർക്ക് ഒരു കാളയെ മറുത്തു. സ്തോത്രം. അബ്രഹാമേ, നിനക്ക് നിശ്ചയമായും തരും, നിന്റെ തലമുറയ്ക്ക് തരും, മൂന്നാം തലമുറയ്ക്ക് നിശ്ചയമായും തരും, നാലാം തലമുറയ്ക്ക് തലയെന്നെ തരും. അബ്രഹാമിന്റെ നാലാം തലമുറ മരുഭൂമിയിൽ 40 lakh. സ്വർഗത്തിലെ ദൈവം തലയെണ്ണയിട്ട് സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കി. നടുവയ്യാത്ത അമ്മച്ചു കുത്തിയിരുന്ന് പറക്കിയപ്പോ വിഷമം തോന്നി, അയ്യോ എനിക്ക് വഴക്ക് പോലും പറക്കാൻ ഒക്കൊന്നും തോന്നുന്നില്ല എന്നാ വേവിച്ചാൻ തൂത്തുവാരി അങ്ങ് പറക്കി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. രണ്ടുപേരും പെരയ്ക്കകത്ത് കയറി ചങ്ങടി എടുത്ത് അളന്നു. അമ്മച്ചി അളന്നത് കൃത്യ വേടങ്ങഴി. സ്തോത്രം. വേവിച്ചാൻ അളന്നത് കൃത്യ വേടങ്ങഴി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അളക്കുന്ന അതേ അളവിന് നിന്റെ നാലാം തലമുറയ്ക്ക് മടക്കി കൊടുക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. എന്നാ ഇറച്ചി കൊണ്ടിട്ടേച്ച് പറഞ്ഞ് തിന്നോളാൻ പറഞ്ഞു. അളക്കാനും പറഞ്ഞില്ല, തൂക്കാനും പറഞ്ഞില്ല. കാരണം തടുപ്പിച്ച കാളയോ ഒന്നിന് മൂന്നെണ്ണത്തിന് പൊരിച്ചു വെച്ചാൽ അത് അളക്കാനോ തൂക്കാനോ വെക്കുമോ? സ്തോത്രം. നീ കൊടുക്കുന്ന അതേ അളവിന്. സ്തോത്രം. എന്നാൽ എന്റെ വിഷയം അതല്ല. അതേ എത്ര ഔദാര്യശീലം തന്നാലും നിനക്ക് മുഴുക്കത്തിൽ എന്ന് പറയാനാ ഞാൻ വരുന്നത്. അബ്രഹാം ഒരു തുരുത്തി വെള്ളം ആഗാറിന്റെ കയ്യിൽ കൊടുത്തു, ഒരു പൊതി അപ്പം ഇസ്മായേലിന്റെ കയ്യിൽ കൊടുത്തു. രണ്ടു മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞു ഇസ്മായേൽ ആഗാറിന്റെ മുഖത്ത് നോക്കി, മമ്മി വാട്ടർ, മമ്മി ബ്രെഡ്, സോറി സൺ, ദേർ ഇസ് നോ മോർ ബ്രെഡ്. മമ്മി വാട്ടർ, സോറി സൺ, ദേർ ഇസ് നോ മോർ വാട്ടർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ തരുന്ന തുരുത്തി കാലിയാവും, മനുഷ്യൻ തരുന്ന പൊതി കാലിയാവും. ഹല്ലേലൂയ. മകന്റെ മരണം കാണുവാൻ കഴിവില്ലാതെ ഒരമ്പിൻപാട് ദൂരത്ത് ചെന്ന് കിടന്ന് ആകാറ് നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ആകാറിന്റെ കണ്ണ് തുറന്നു. ഇതാ മരുഭൂമിയിൽ ഒരു ഉറവ. മനുഷ്യൻ തരുന്ന തുരുത്തി കാലിയാവുമ്പോൾ മരുഭൂമിയിൽ ഉറവ തുറക്കുന്നവരാണ് നിന്റെ ദൈവം. സ്വാഭാവിക ഉറവയായ ചിക്കാഗോ നദി വറ്റിപ്പോയേക്കാ. എന്നാൽ പ്രകൃതിക്ക് വിപരീതമായി വിധവയുടെ ഭരണിക്കകത്ത് ഉറവ തുറക്കുന്ന നിന്റെ ദൈവത്തിന്റെ സപ്ലൈ ഒരിക്കലും അവസാനിക്കത്തില്ലെന്ന് ഓർത്തുകൊള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നാൽ നിനക്ക് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു നൽകുന്നവനാണ് അവൻ. സ്തോത്രം. അവൻ നിന്നെ തൃപ്തിപ്പെടുത്തും, ഗോതമ്പിൻ കാമ്പ് കൊണ്ട് തൃപ്തിപ്പെടുത്തും, പാറയിൽ നിന്ന് വെള്ളവും തേനും എണ്ണയും കൊണ്ട് തൃപ്തിപ്പെടുത്തും. നീടിത്ത നാളുകളാൽ അവൻ നിന്നെ തൃപ്തിപ്പെടുത്തും, അവൻ ദീർഘായുസ് കൊണ്ട് അവൻ നിന്നെ തൃപ്തിപ്പെടുത്തും. അവന്റെ മുഖം കണ്ട് നീ വലിയ തൃപ്തിയും അടയും. അടുത്ത വാക്യം കൂടെ വായിച്ച് നിർത്തട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടി പറയാൻ കൊള്ളാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. ഇനിയും കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കൂ, അവസരങ്ങൾ ഇനിയും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത അവസാനത്തെ വാക്യം വായിച്ചട്ടെ. തീർന്നോ? സ്തോത്രം. ഞാൻ എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും, എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ രക്ഷ കാണിക്കുന്നവൻ, ഇന്ന് രാത്രിയിൽ രക്ഷ കാണിക്കുന്നവൻ. എന്ന്? നാളെയല്ല, ഇന്ന്. മുൻപിൽ ചെങ്കടൽ, രണ്ട് വശത്തും പർവ്വതങ്ങൾ, പുറകിൽ ശത്രു സൈന്യം. വല്ലാത്ത ക്രൈസിസിൽ എത്തിയ ജനം നിലവിളിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുന്നു, നീ നിലവിളിക്കുന്നത് എന്ത്? എന്റെ ജനം മുന്നോട്ട് പോകുവാൻ പറയൂ. സ്തോത്രം. എന്താ കാര്യം? ഇന്ന് നിങ്ങൾ കണ്ട മിസ്രയീമിനെ ഇനി മേലിൽ നിങ്ങൾ കാണുകയില്ല. ഹാലലുയ, എന്റെ രക്ഷ ഞാൻ നിന്നെ കാണിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി രക്ഷ കാണിക്കുന്ന ഒരു ദൈവത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ രക്ഷ കാണുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടോ. ഇന്ന് രാത്രിയില് എന്റെ സാക്ഷ്യത്തിന്റെ ഒരു വാചകം പറഞ്ഞ് നിർത്ത് അതെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. എന്റെ പേര് കോശി വൈദ്യനാണ്, നിങ്ങൾക്ക് മനസ്സിലായി. കോശി വൈദ്യൻ എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു എന്ന് എന്നോട് പറഞ്ഞു. അവർ മാത്രമല്ല ഒത്തിരി പേര് വിചാരിക്കുന്നത്. അങ്ങനെ കോശി വൈദ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊടവയറ് കാണും, 60 വയസ്സെങ്കിലും കാണും, കഷണ്ടി കാണും എന്നൊക്കെയാ പലരും വിചാരിച്ചു. സ്തോത്രം. ഹാലലിയെ കണ്ടപ്പോഴാളിന് അത്രയൊന്നും പ്രായമില്ലെന്ന് മനസ്സിലായത്. സ്തോത്രം. എന്നെ കോശി വൈദ്യൻ എന്ന് വിളിക്കുന്ന എന്റെ പ്രൊഫഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ടല്ല, തേവലക്കര വൈദ്യ കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബം കേരളത്തിലുണ്ട്. സ്തോത്രം. കുറെ പ്രായമുള്ളവർക്ക്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലുള്ളവർക്ക് അറിയാം, വൈദ്യ കുടുംബം എന്ന് പറഞ്ഞാൽ യാക്കോവക്കാരന്റെ ഈറ്റില്ലവ. തേവലക്കര കോശി വൈദ്യന്മാരെ ഒത്തിരി ഉണ്ട് കേട്ടോ. ടി ഒ കോശി വൈദ്യന് അച്ഛന്മാരെ പഠിപ്പിക്കുന്ന അച്ഛനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ടി കെ കോശി വൈദ്യൻ കോറപ്പിസ്കോപ്പായിരുന്നു, അദ്ദേഹം മരിച്ചു. അടുത്ത ടി കെ കോശി വൈദ്യൻ വലിയച്ഛനാ, അതിന്റെ അടുത്ത ടി കെ കോശി വൈദ്യൻ കൊച്ചച്ഛനാ, അടുത്ത ടി കെ കോശി വൈദ്യനാ ഞാൻ കൊച്ചു കോശി വൈദ്യൻ. 9-ാമത്തെ വയസ്സിൽ ലോഹയുമിട്ട് മത്മഹായിക്കകത്ത് ആൾട്ടർ ബോയി ആയിട്ട് ധൂപക്കുറ്റിയും വീശി സുറിയാനിയും പാടി അകത്ത് നിന്ന പയ്യനാ ഞാൻ. സ്തോത്രം. എന്റെ അപ്പാപ്പൻ മത്തായി വൈദ്യൻ അച്ഛനാണ്, എന്റെ അനുജൻ അലക്സാണ്ടർ വൈദ്യൻ അച്ഛനാണ്, എന്റെ ഫസ്റ്റ് കസിന് മാത്യു വൈദ്യൻ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന അച്ഛനാണ്. അച്ഛന്മാരുടെ കൂമ്പാരത്തിനകത്ത് നിന്ന് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ഹാലലുയ. 13-ാമത്തെയും 14-ാമത്തെയും വയസ്സിൽ പെന്തിക്കോസുകാരുടെ ആരാധനയിൽ 104 ഞായറാഴ്ച രണ്ട് വർഷത്തിലെ എല്ലാ ഞായറാഴ്ചയും പെന്തിക്കോസുകാരെ ചാണകമറിഞ്ഞ് പെന്തിക്കോസുകാരെ കല്ലെറിഞ്ഞിട്ട് 15-ാമത്തെ വയസ്സിൽ SSLC കരുതിയിട്ട് വെക്കേഷൻ ടൈമിൽ പെന്തിക്കോസുകാരന്റെ രഹസ്യം ചോർത്തുവാൻ പെന്തിക്കോസുകാരന്റെ ബൈബിൾ സ്കൂളിനകത്ത് സ്പൈ വർക്കിന് കടന്നു ചെന്നിട്ട് അവന്റെ ഉപദേശം കേട്ടിട്ട് കോട്ടയം സെമിനാരിയിൽ ചെന്ന് അന്നത്തെ അതേ എം വി ജോർജ് അച്ഛനോട്, ഇന്നത്തെ ഓസ്താത്യോസ് തിരുമേനിയോടും, അന്നത്തെ അതേ യോശുവ അച്ഛനോടും കാര്യം പറഞ്ഞ് ഇതിന് ബദലുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിച്ച് പഠിച്ചു കൊണ്ടുവന്ന് ടി ജി ഉമ്മച്ചൻ വാസിനോടും പി എം ഫിലിപ്പി വാസിനോടും തർക്കിച്ച് സ്തോത്രം രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് കോട്ടയത്തായിരിക്കുമ്പോൾ സ്തോത്രം ഒരു ദിവസം ദൈവത്തിന്റെ രക്ഷ കാണുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പാരമ്പര്യം എന്നെ ഉപദ്രവിയാക്കിയപ്പോൾ, പാരമ്പര്യം എന്നെ നിഷ്ഠൂരനാക്കിയപ്പോൾ, പാരമ്പര്യം എന്നെ ദ്രോഹിയാക്കിയപ്പോൾ ആമേൻ എന്നെ ദൈവവൈതലാക്കിയത് പരിവർത്തനമാണ്. കാൽവറിയുടെ ദർശനം എന്റെ ഉള്ളത്തിൽ വരുത്തിയ പരിവർത്തനം. ഹല്ലേലൂയാ. ആ രക്ഷ ഞാൻ കണ്ടു. രണ്ട് കള്ളന്മാരുടെ നടുവില് കാൽവറി അതേ ക്രൂശില് പച്ച പൈൻമര ക്രൂശില് മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമം പറിക്കപ്പെട്ടവനായി, പുറമെല്ലാം ഉഴവിച്ചാലി പോലെ നീളത്തിൽ കീറപ്പെട്ട് ഹല്ലേലൂയാ ആമേൻ നാവണ്ണാക്കോട് പറ്റി ശക്തി ഓട്ടുകച്ചം പോലെയായി സ്വന്തം തോളിന്മേൽ തലതായിച്ച് കിടക്കുന്ന ദൈവപുത്രന്റെ ദർശനം. ഹല്ലേലൂയാ. ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ എന്റെ കണ്ണിന് മുൻപാകെ വരച്ചു കാണിച്ചപ്പോൾ എന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കുവാൻ പൗരോഹിത്യ ശക്തികളും ആമേൻ അന്ധകാര ശക്തികളും അടുത്തില്ലാതിരുന്നത് കൊണ്ട് ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുവാൻ രക്ഷ പ്രാപിപ്പാൻ എനിക്കിടയായി തീർന്നു. ഇന്ന് രാത്രി അവൻ നിന്നെ രക്ഷ കാണിക്കുന്നവൻ. ശിമയോ യേശു കുഞ്ഞിനെ കരത്തിലെടുത്തു. ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണേ, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണേ. എന്താ കാര്യം? നിന്റെ ജനത്തിന്റെ മഹത്വം, ഇസ്രായേലിന്റെ സ്തോത്രം, മഹത്വവും വെളിച്ചവും സകല ജാതികൾക്ക് മുൻപിൽ നീ ഒരിക്കൽ രക്ഷയുമായവനെ എന്റെ കണ്ണ് കണ്ടല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി സമാധാനത്തോടെ വീട്ടിൽ പോണോ? രക്ഷ കാണുവാൻ നിന്റെ കണ്ണ് തുറക്കൂ. കാൽവറിയുടെ കൊലക്കളത്തിൽ നിനക്കായി തകർക്കപ്പെട്ട ദൈവത്തിനെ കാണുവാൻ കണ്ണ് തുറക്കൂ. ഉറവ ഇനി അവൻ തുറക്കണ്ട, ഉറവ പണ്ടേ തുറന്നിട്ടുണ്ട്. നിന്റെ കണ്ണ് തുറന്നാ മതി. സ്തോത്രം. സ്തോത്രം. ആമേന. ഉറവയിലേക്ക് നിന്റെ കണ്ണ് ഉയർത്തു. നിനക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. നിനക്ക് രോഗശാന്തി വേണമോ? യേശുവിന്റെ അടിപ്പണൽ രോഗശാന്തി ഉണ്ട്. നിനക്ക് രക്ഷ വേണമോ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ രക്ഷയുണ്ട്. നിനക്ക് സമാധാനം വേണമോ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ സമാധാനമുണ്ട്. ആ അവിടേക്ക് നോക്കൂ. ആ ഉറവയിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് കോരുവാൻ നീ തയ്യാറാകൂ. ഉറവ തുറന്നിട്ടിട്ടുണ്ട്. കണ്ണു തുറക്കുവാൻ നീ തയ്യാറാണോ? സ്തോത്രം. വിശ്വാസത്തോടെ കണ്ണു തുറക്കുവാൻ നീ തയ്യാറാണോ? സമാധാനത്തോടെ സന്തോഷത്തോടെ ആമേൻ മടങ്ങിപ്പോകുവാൻ നിനക്ക് കഴിയും. ഇന്ന് രാത്രി രക്ഷ കാണിക്കുന്നവൻ അവൻ പറയുന്നത് ആമേൻ. ഇന്ന് നീ കണ്ട മിസ്രയീമിനെ ഇനി കാണത്തില്ല. ഇന്ന് രാത്രി നീ ഇതിനകത്തേക്ക് കയറി വന്നപ്പോൾ നിന്റെ ഹൃദയത്തെ മർദ്ദിച്ചുകൊണ്ടിരുന്ന മിസ്രയീമിനുമായിട്ട് ആ പ്രശ്നവുമായിട്ട് നീ ഇനി മടങ്ങിപ്പോകരുത്. നിന്നെ ഭയപ്പെടുത്തിയ ആ ഭയവുമായിട്ട് നീ മടങ്ങിപ്പോകരുത്. നിന്നെ പിടിച്ചുവെച്ച ആ ബന്ധനവുമായിട്ട് നീ മടങ്ങിപ്പോകരുത്. നിന്നെ ബന്ധിച്ച മിസ്രയീമിനെ ഇന്ന് രാത്രി തകർത്തിട്ട് അവൻ എനിക്ക് രക്ഷ തരുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് രക്ഷ ഇവിടെ ഉറവ് നോക്കി സന്തോഷത്തോടെ നിനക്ക് വേണ്ടത് കോരുമോ? രക്ഷ അവിടെയുണ്ട്, സമാധാനം അവിടെയുണ്ട്, ആശ്വാസം അവിടെയുണ്ട്, വേണ്ടതെല്ലാം അവിടെയുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് കോരിയെടുക്കും? എനിക്ക് ഇന്ന് രാത്രി വിടുതൽ വേണം. പലരും ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ദൈവവചനത്തിന്റെ ശബ്ദത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കൾക്കാരെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, ഹാലലൂയ. എന്നാൽ എനിക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല, വിടുതൽ എനിക്ക് വേണം. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? രണ്ടു പേരായിരിക്കും മറ്റപ്പെട്ട എന്ത് യാഴ്ചാലും പിതാപുത്രൻ മഹത്വപ്പെടേനെ ചെയ്തു തരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കാം, നിങ്ങളോട് ചേർന്ന് വിശ്വസിക്കാം. ഹാലലൂയ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കാം. എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം, രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം, എന്റെ ഭയത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം, എന്റെ നിരാശയിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം, എന്നെ ബന്ധിക്കുന്ന പൈശാചിക ബന്ധനത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുവാൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ഏതെങ്കിലും തരത്തിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ തലകളും അടങ്ങട്ടെ, കണ്ണുകൾ അടങ്ങട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി നിങ്ങളുടെ കരമുയർത്തുമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ. ഇന്ന് രാത്രി ഏതെങ്കിലും തരത്തിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹാലലൂയ. സഹോദര ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ, സ്തോത്രം. സഹോദരി ദൈവം, അതെ, നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. സമയം വളരെ കഴിയുന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് രാത്രി വിടുതൽ ദൈവം നിങ്ങൾ കൽപ്പിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലിന്റെ ശക്തി വ്യാപരിപ്പിച്ച് വിടുതലോടുകൂടെ നിന്റെ ജനത്തെ അയക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.